Warm greetings to you all in the most precious name of the Lord and Savior Jesus Christ. It was a wonderful time of singing.
വളരെ മനോഹരമായ ഒരു ഗാനശുശ്രൂഷയുടെ സമയം നമുക്ക് ലഭിച്ചു.
പാട്ടില്ലാത്ത സഭായോഗമുണ്ടോ? Music is God's gift to the church.
സഭയ്ക്ക് ദൈവം നൽകിയ ഒരു ദാനമാണ് സംഗീതം എന്നുള്ളത്.
And one of the things that we have to be careful when we sing is sing from the heart.
നാം പാടുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം ഹൃദയത്തിൽ നിന്ന് പാടണം എന്നുള്ളതാണ്.
Sometimes do read the songs also, not always sing.
നാം ചില സന്ദർഭങ്ങളിൽ പാട്ട് വായിക്കാറുണ്ട്, എപ്പോഴും പാടാറില്ല.
So sometimes we should read also.
നാം ചില സന്ദർഭങ്ങളിൽ വായിക്കേണ്ടതായിട്ടും ഉണ്ട്.
Many of the songs when I have read without singing, the meaning came very powerfully.
പല സന്ദർഭങ്ങളിൽ പാട്ട് പാടാതെ വായിച്ചപ്പോൾ അതിന്റെ അർത്ഥം കൂടുതലായിട്ട് ശക്തിയോടുകൂടി എന്നിലേക്ക് വരികയുണ്ടായി.
May God help this local assembly to continue singing from the gladness of our heart.
ഹൃദയത്തിന്റെ സന്തോഷത്തിൽ നിന്ന് തുടർന്നും പാടുവാൻ ഇവിടെയുള്ള സ്ഥലസഭകളെ ദൈവം സഹായിക്കട്ടെ.
Well, we have been today on the second day of the series of studies.
നമ്മുടെ ഈ പഠന പരമ്പരയുടെ രണ്ടാം ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്.
And yesterday we saw three church convictions of the early church.
നാം ഇന്നലെ കണ്ടത് സഭാ രൂപീകരണത്തിന് മുൻപ് ഉള്ള സഭയുടെ വിശ്വാസികൾക്ക് ലഭിച്ച, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർക്ക് ലഭിച്ച ആ ദൃഢവിശ്വാസത്തെ കുറിച്ചാണ്.
We saw three convictions before the birth of the church.
സഭയുടെ രൂപീകരണത്തിന് മുമ്പാകെ ഉണ്ടായിരുന്ന മൂന്ന് വിശ്വാസ സത്യങ്ങളെ, അല്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെട്ട മൂന്ന് കാര്യങ്ങളെ കുറിച്ച് നാം കാണുകയുണ്ടായി.
Our brother was praying in the prayer those three points.
ആ മൂന്ന് കാര്യങ്ങൾ സഹോദരൻ പ്രാർത്ഥിച്ചപ്പോൾ ഓർക്കുകയുണ്ടായി.
And the first one is the conviction of the resurrection of Lord Jesus Christ.
ഒന്നാമത്തേത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം എന്നുള്ളതാണ്.
And second is the conviction of prayer.
രണ്ടാമത്തേത് പ്രാർത്ഥനയെക്കുറിച്ചുള്ള ബോധ്യമായിരുന്നു.
And third one is conviction of the Old Testament prophecy.
മൂന്നാമതായിട്ട് പഴയ നിയമ പ്രവചനങ്ങളുടെ നിവർത്തീകരണം എന്നുള്ള ബോധ്യമായിരുന്നു.
So today it is going to be a very exhaustive chapter 2 that we are going to study.
ഇന്ന് നാം പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായം എന്നുള്ള വിസ്തൃതമായ ഒരു വിഷയമാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്.
It is a very in-depth chapter.
വളരെ അധികം ആഴമായ സത്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു അധ്യായമാണ്.
But we are going to read chapter 1 verse 8 now.
ഇപ്പോൾ ഒന്നാം അധ്യായത്തിന്റെ എട്ടാം വാക്യം പ്രാരംഭമായി നാം വായിക്കുവാൻ പോവുകയാണ്.
I request that all the church to read together when I say 1 2 3.
ഞാൻ 1 2 3 എന്ന് പറയുമ്പോൾ നാം എല്ലാവരും ചേർന്ന് ആ വാക്യം വായിക്കണം എന്ന് ഞാൻ താൽപര്യപ്പെടുന്നു.
All the children take Acts chapter 1 verse 8. Open your Bible. Yes. Acts chapter 1 and verse 8. Did you get it?
പ്രവൃത്തികളുടെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാം വാക്യം.
I'm going to say 1 2 3 and we are going to read together. 1 2 and 3. But you shall receive power when the Holy Spirit has come upon you, and you shall be witnesses to me in Jerusalem and in all Judea and Samaria and to the end of the earth. Let's pray. Our Father in heaven, we look unto thee for grace this evening.
സ്വർഗീയപിതാവെ, ഞങ്ങൾ കൃപയ്ക്കായി തിരുവോത്തേക്ക് നോക്കുന്നു.
Foolish people that we are.
ഞങ്ങൾ ബുദ്ധിശൂന്യരായിട്ടുള്ള മനുഷ്യരാണ്.
We need grace and wisdom this night.
സ്വർഗത്തിൽ നിന്നും ഞങ്ങൾക്ക് കൃപയും ജ്ഞാനവും ആവശ്യമാണ്.
To know the deeper truths of the scripture.
ഈ തിരുവചനത്തിലെ ആഴമേറിയ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ.
To understand how powerful the early church was.
ആദിമസഭ എത്രയോ ശക്തിയോടുകൂടി പ്രവർത്തിച്ചു എന്നുള്ളത് ശരിയായിട്ടൊന്ന് മനസ്സിലാക്കുവാൻ.
And Lord, give us so much of grace to understand the power with which they were witnesses in Jerusalem, Judea and Samaria.
Jerusalemilum Yehudiyayilum Samariyayilum avar angeyude sakshigalayadinte pinnilulla aa shaktiye shariyaya nilayil ennu manasilakkuvan njangale sahayikkanam.
Speak to all of us.
Njangalodu orutharodum avadum samsarikkanam.
Oh Lord, as we study that scripture, draw closer to thee.
Njangal ee thiruvanam padikkumbol njangale angeyilekku koodal adippikkaname ennu prarthikkunnu.
In the precious name of the Lord and Savior Jesus Christ, we ask.
കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.
ചർച്ച് ഈസ് ദി ഹാർട്ട് ബീറ്റ് ഓഫ് ഗോഡ്.
ദൈവത്തിന്റെ ഹൃദയ സ്പന്ദനമാണ് സഭ എന്ന് പറയുന്നത്.
And hence the church cannot be taken lightly.
അതുകൊണ്ട് സഭയെ ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്യുവാൻ പാടില്ല.
If we take church lightly,
നാം ലാഘവത്തോടുകൂടി സഭയെ കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ കാണുന്നുവെങ്കിൽ,
that means we are taking the heart of God lightly.
അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ഹൃദയത്തെ നാം ലാഘവബുദ്ധിയോടുകൂടി കാണുന്നു എന്നുള്ളതാണ്.
In the Old Testament, church was a mystery.
പഴയ നിയമകാലത്ത് സഭ ഒരു മാർമിക സത്യമായിരുന്നു.
It was unimaginable for the prophets to see a dispensation of church between the two comings of the Lord Jesus Christ.
കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ട് വരവിന്റെ മധ്യത്തിലുള്ള സഭാ കാലയളവിനെ കുറിച്ച് പഴയ നിയമ പ്രവാചകന്മാർക്ക് ഊഹിക്കുവാനും പോലും കഴിയുന്ന ഒരു സത്യമായിരുന്നില്ല.
And that mystery was opened to Paul when he writes the epistle of Ephesians in chapter 3. He writes about that.
എഫേസ്യ ലേഖനം മൂന്നാം അധ്യായം താൻ എഴുതുമ്പോൾ ആ മർമ്മത്തെ അപ്പോസ്തലനായ പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു എന്ന് നാം കാണുവാൻ കഴിയുന്നു.
What is that mystery?
എന്തായിരുന്നു ആ മർമ്മം?
The coming of Jew and the Gentile together in the body of Christ.
കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ യഹൂദന്മാരും ജാതികളും ഒന്നിച്ച് ചേർന്ന് ഒരു ശരീരമായി തീരുന്നു എന്നുള്ള മർമ്മം.
And hence in chapter 2 when the church is going to be born,
രണ്ടാം അധ്യായത്തിൽ പ്രവർത്തന പുസ്തകം രണ്ടാം അധ്യായത്തിൽ സഭ രൂപീകരിക്കപ്പെടുമ്പോൾ,
the heartbeat of God cannot happen in secrecy and in isolation.
ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം രഹസ്യത്തിലോ അല്ലെങ്കിൽ വേറിട്ട ഒരു അനുഭവമായിട്ടോ കാണപ്പെടുവാൻ കഴിയുകയില്ലായിരുന്നു.
It had to take birth with a bang, with a loud explosion.
ഒരു വലിയ ശബ്ദത്തോടുകൂടി ഒരു സ്ഫോടനത്തോടുകൂടി അത് ഉത്ഭവിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടായിരുന്നു.
It had to be done with a great celebration in Jerusalem.
യെരുശലേമിൽ വലിയൊരു ആഘോഷത്തോടുകൂടി വലിയൊരു ഉത്സവ തിമപ്പോടുകൂടി അത് നടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു.
And now starts with this birth of the church, the redemptive history of the church, and to be witnesses in Jerusalem, Judea and Samaria by the early
യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ആദിമ സഭ ദൈവത്തിന്റെ സാക്ഷികളായി തീർന്നതിന്റെ ഒരു ചരിത്രം ഇവിടെ ആരംഭിക്കുകയാണ്.
Now we are going to see now today post birth of the church convictions of the early church.
സഭ രൂപീകരണത്തിന് ശേഷം ബോധ്യപ്പെട്ട ആത്മീകമായ സത്യങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടായ ദൃഢവിശ്വാസങ്ങളെ കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത്.
I would like to remind once again that please be very careful when you understand an opinion or a conviction.
ഒരു അഭിപ്രായത്തെ കുറിച്ചും നമുക്ക് ഉണ്ടാകുന്ന ബോധ്യത്തെ കുറിച്ചുമുള്ള ആ ഒരു വ്യത്യാസം ശരിയായ നിലയിൽ മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.
A true Christian cannot have an opinion about Christ.
കർത്താവിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായത്തോടുകൂടി യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്ത്യാനിക്ക് ജീവിക്കുവാൻ കഴിയുകയില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള ഒരു ബോധ്യത്തോടുകൂടി മാത്രമേ യഥാർത്ഥത്തിലൊരു ക്രിസ്ത്യാനിക്ക് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ.
A Christian, a believer with conviction can only stand every opposition.
ഒരു വിശ്വാസിക്ക് ലഭിച്ചിരിക്കുന്ന ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയോടുകൂടി മാത്രമേ എല്ലാ പ്രതികൂലങ്ങളെയും പ്രതിബന്ധങ്ങളെയും തനിക്ക് തരണം ചെയ്യുവാൻ കഴിയുള്ളൂ.
An opinion is based on a preference.
ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുവാനുള്ള ആ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നതാണ്.
But conviction is not on preference, it is rooted in my conscience and your conscience.
എന്നാൽ നമുക്കുണ്ടാകുന്ന ബോധ്യം ദൃഢവിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സിൽ ആഴമായി പതിയുന്ന ഒന്നാണ്.
Conviction helps to stand for the truth and speak the truth.
അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ബോധ്യം എന്ന് പറയുന്നത് സത്യത്തിന് വേണ്ടി നിലനിൽക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നതാണ്.
Conviction, a man of conviction is a man of integrity.
ഒരു മനുഷ്യന് ബോധ്യമുണ്ടെങ്കിൽ ബോധ്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ സത്യസന്ധനായി ജീവിക്കും എന്നുള്ളതാണ്.
A man of conviction will never compromise with the principles of the word of God.
ദൈവവചനത്തിലെ സത്യങ്ങളുമായി ഒരിക്കൽ പോലും താൻ അനുരഞ്ജനം ചെയ്യാത്ത ഒരു ഒരു അവസ്ഥയിലായിരിക്കും ഒരു ബോധ്യം ലഭിച്ച അല്ലെങ്കിൽ ദൃഢവിശ്വാസമുള്ള ഒരു വിശ്വാസി ജീവിക്കുന്നത്.
And finally, a man of conviction will be ready to pay any price for his convictions that he has built over the years by the power of the word of God.
ദൃഢവിശ്വാസമുള്ള ഒരു വിശ്വാസി തന്റെ തനിക്ക് ലഭിച്ചിരിക്കുന്ന ബോധ്യത്തിന് വേണ്ടി എന്തു വിലയും നൽകി വരുന്ന ദിവസങ്ങളിൽ നിൽക്കുവാനായിട്ട് താൻ തയ്യാറാകും എന്നുള്ളതാണ്.
I would like to leave that question to unite once again to you.
ഇന്ന് രാത്രിയിലും ഒരു ചോദ്യം നിങ്ങളിലേക്ക് ഉന്നയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
Are we living in opinion or are we living in conviction?
നാം ജീവിക്കുന്നത് അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണോ അതോ നമുക്ക് ലഭിച്ചിരിക്കുന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ?
Now many of you might have a question now. Many of you now might have a question now.
നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും ചോദ്യം ഉണ്ടായിരിക്കും.
Whether you are talking about conviction. Brother, you are talking about conviction.
Brother, ningal convictione kuricha adaya lebichirikkuna dreda vishwasathe kurichano bodhyathe kurichano samsarikkunnu.
How do I develop this conviction?
Engane enikku ee bodhyam roopapaduthi edukkuvan kadi?
I will, from the word of God, give an excellent example in the coming day.
Varuna divasangalil devavanathinte adisthanathil nalla oru udaharanam ningalkku theruvan njan aagrahikkunnu.
I find nothing like that in the New Testament, how a woman build her conviction.
Engane oru സ്ത്രീക്ക് അവൾക്ക് ഉണ്ടാകുന്ന ബോധ്യത്തെ അല്ലെങ്കിൽ ആ ദൃഢവിശ്വാസത്തെ വളർത്തിയെടുക്കുവാൻ കഴിയും എന്നുള്ളതാണ്.
That I have kept for the coming days.
അത് വരുന്ന ദിവസങ്ങളിലേക്കായിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്.
Now, post birth of the church, the convictions of the early church.
ആ സഭയുടെ രൂപീകരണത്തിന് ശേഷം ആദിമ സഭയ്ക്ക് ലഭിച്ച വിശ്വാസ സത്യങ്ങളെ കുറിച്ചാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്.
So, pre-church, pre-convictions.
സഭയുടെ രൂപീകരണത്തിന് മുമ്പാകെ മൂന്ന് ബോധ്യങ്ങൾ.
And post church, now we are going to start.
സഭയുടെ രൂപീകരണത്തിന് ശേഷമുള്ള വിശ്വാസ സത്യങ്ങൾ അല്ലെങ്കിൽ ദൃഢവിശ്വാസത്തെ കുറിച്ച് നാം ചിന്തിക്കുവാൻ പോകുകയാണ്.
നമ്പർ വൺ,
ഒന്നാമതായിട്ട്,
conviction of the promise made by Christ about the Holy Spirit.
പരിശുദ്ധാത്മാവിനെ കുറിച്ച് വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് നൽകിയ വാഗ്ദത്തങ്ങളെ കുറിച്ചുള്ള ബോധ്യം.
Now we are going to I will repeat that, conviction of the promise made by Christ about the Holy Spirit.
പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തു നൽകിയ വാഗ്ദത്തങ്ങളെ കുറിച്ചുള്ള ബോധ്യം.
Okay, now we are going to see this conviction in two meaning.
ഈ ബോധ്യത്തെ നാം രണ്ട് തലത്തിൽ, രണ്ട് അർത്ഥങ്ങളുടെ വ്യാപ്തിയിൽ ചിന്തിക്കുവാൻ പോവുകയാണ്.
The study of the Holy Spirit, we are going to study its primary meaning and the secondary meaning.
പരിശുദ്ധാത്മാവെന്നുള്ള വിഷയം അതിന്റെ പ്രാഥമികമായിട്ടുള്ള അർത്ഥത്തിലും അതുപോലെ തന്നെ അതിനെ തുടർന്നുള്ള അർത്ഥത്തിലും നാം ചിന്തിക്കുവാൻ പോവുകയാണ്.
Now, in this chapter, both the meanings are there.
ഈ അധ്യായത്തിൽ ഈ രണ്ട് അർത്ഥങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്.
Firstly, the primary meaning is explained when on the day of Pentecost Holy Spirit descends down to dwell permanently in the hearts of the believers.
വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ സ്ഥിരമായി വസിക്കുവാൻ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് അതിനുള്ള അർത്ഥം.
Now, in chapter 1, the disciples are waiting for the Holy Spirit.
ഒന്നാമത്തെ അധ്യായത്തിൽ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുകയാണ്.
Now, in chapter 2, Holy Spirit comes and descends.
രണ്ടാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും ഹൃദയങ്ങളിൽ വസിക്കുകയും ചെയ്യുന്നു.
In chapter 1, the disciples are being equipped for that great task.
ആ വലിയൊരു വേലയ്ക്കായിട്ട് ശിഷ്യന്മാരെ ഒരുക്കുന്നു, അല്ലെങ്കിൽ അവരതിനായിട്ട് തയ്യാറെടുക്കുകയാണ്.
In chapter 2, they are empowered by the power of the Holy Spirit for that great task.
ആ വലിയ നിയോഗത്തിനായ, ആ വലിയ വേലയ്ക്കായി രണ്ടാമത്തെ അധ്യായത്തിൽ ശിഷ്യന്മാർ ശക്തിപ്പെടുന്നതായിട്ട് നാം കാണുന്നു.
In chapter 1, they are held back in prayer in that upper room.
ഒന്നാമത്തെ അധ്യായത്തിൽ ആ മാളിക മുറിയിൽ പ്രാർത്ഥനയോടുകൂടി അവർ കാത്തിരിക്കുന്നതായിട്ട് നാം കാണുന്നു.
In chapter 2, after the descending of the Holy Spirit, they are sent forth as powerful witnesses to Jerusalem, Judea and Samaria.
രണ്ടാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആഗമനം സംഭവിച്ച ശേഷം പരിശുദ്ധാത്മാവിന് ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയയിലും ശമരിയയിലും കർത്താവിന്റെ സാക്ഷികളായി അവർ പോകുന്ന ചരിത്രം നാം കാണുന്നു.
In chapter 1, the Savior ascended. In chapter 2, the Spirit descended.
ഒന്നാമത്തെ അധ്യായത്തിൽ രക്ഷകൻ സ്വർഗാരോഹണം ചെയ്യുമ്പോൾ രണ്ടാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് അവരോഹണം ചെയ്യുന്നതായിട്ട് നാം കാണുന്നു.
Now, God's eternal plan of salvation that was prophesied in Genesis chapter 3 verse 15 from the Genesis chapter 3 verse 15 from the patriarchal age to the Mosaic law in various dispensation, God has been revealing his mind of that redemption.
രക്ഷയുടെ പദ്ധതി, അല്ലെങ്കിൽ രക്ഷ എന്നുള്ള ആ വിലയേറിയ മാർമിക സത്യം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ തുടങ്ങി പിതാമഹന്മാരിൽ കൂടി മോശയുടെ ന്യായപ്രമാണത്തിൽ കൂടി വിവിധ കാലഘട്ടങ്ങളിൽ കൂടി ദൈവം വെളിപ്പെടുത്തിയത് ഈ ഇവിടെ പൂർത്തീകരിക്കുന്നതായിട്ട് നാം കാണുന്നു.
Okay, now let's read chapter 2 verse 1-4.
2-ാം അധ്യായത്തിന്റെ 1-4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം.
Right. Now, this is going to be very exhaustive. Be very attentive and keep your minds and hearts open.
ee vishayam valare gauravameriyadum vishadamayadum ayadukonde valare sradhiyodu koodi irikkanam ennu njan orpikkunnu.
The day of Pentecost has come 1500 times before this happening.
ide undagunnathine 1500 varshangalkku munpu Pentecost naal undayi.
And now here we read in verse 1, the day of Pentecost had fully come.
ഇവിടെ നാം വായിക്കുന്നത് ഇംഗ്ലീഷിൽ പെന്തക്കോസ്റ്റ് നാൾ പൂർണ്ണമായി വന്നപ്പോൾ എന്നാണ്.
Now what is the meaning of that word fully come? There is a greater meaning into that word.
എന്താണ് പൂർണ്ണമായി വന്നു എന്നുള്ളതിന്റെ അർത്ഥം?
Okay, now we are going to understand and link the Old Testament now with the word Pentecost.
ഈ പെന്തക്കോസ്റ്റ് എന്നുള്ള പദവും പഴയ നിയമവുമായി നാം ഒന്ന് ബന്ധിപ്പിച്ച് ചിന്തിക്കുവാൻ പോവുകയാണ്.
Okay, now in the Old Testament the males were supposed to come 3 times for the Jewish feast.
യഹൂദന്മാരുടെ പെരുന്നാളിനായി പുരുഷന്മാർ 3 പ്രാവശ്യം എരിശിലേമിൽ കടന്നു വരണം എന്നുള്ളതായിരുന്നു പഴയ നിയമത്തെ നിയമം.
And first feast was the feast of the unleavened bread.
ഒന്നാമത്തെ പെരുന്നാൾ എന്ന് പറയുന്നത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു.
Number 2 the feast of harvest.
രണ്ടാമത്തേത് കൊയ്ത്തിന്റെ ഉത്സവമായി.
And third was the feast of the tabernacle.
മൂന്നാമത്തേത് സമാഗമ കൂടാര പെരുന്നാളായിരുന്നു.
And they were supposed to come 3 times in a year to observe these 3 feasts.
ഈ 3 പെരുന്നാളുകൾ ആചരിക്കുവാനായി അവരെ 3 പ്രാവശ്യം കടന്നു വരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടായിരുന്നു.
Now what is the meaning of the word Pentecost?
എന്താണ് പെന്തക്കോസ്റ്റ് എന്നുള്ള പദത്തിന്റെ അർത്ഥം?
And Pentecost means 50th, we know it.
പെന്തക്കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 50th എന്നുള്ളതാണ്.
And now what is the connection with the Old Testament feast with this word Pentecost?
എന്താണ് പഴയ നിയമത്തിലെ പെരുന്നാൾ ഈ പെന്തക്കോസ്റ്റ് എന്നുള്ള പദവും തമ്മിലുള്ള ബന്ധം?
I'm going to take Exodus chapter 34.
പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിലേക്ക് തിരിയുക.
And we are going to read verse 22 and verse 23.
22-ഉം 23-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം.
They were supposed to come 3 times in a year, all the men.
എല്ലാ പുരുഷന്മാരും 3 പ്രാവശ്യം ദൈവത്തിന്റെ മുമ്പാകെ വരണം എന്നുള്ളതായിരുന്നു.
Now God's redemptive timetable has been in various dispensation and starting from the when we go into the various feasts in the Old Testament.
പഴയ നിയമത്തിലെ വിവിധങ്ങളായിട്ടുള്ള ഉത്സവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ രക്ഷയുടെ കാലക്രമം വിവിധങ്ങളായിട്ടുള്ള യുഗങ്ങളിൽ കൂടി കടന്നു പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും.
And they all pinpoint to our Lord Jesus Christ.
അതെല്ലാം ചൂണ്ടിക്കാണിച്ചത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ്.
Now in Leviticus chapter 23,
ലേവ്യപുസ്തകം 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
we see about the Passover.
അവിടെ പെസഹായെക്കുറിച്ച് നാം കാണുന്നു.
And we know the killing of the Passover typifies Christ.
അവിടെ ആ പെസഹാകുഞ്ഞാടിനെ കൊല്ലുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ ആണ് ചൂണ്ടിക്കാണിക്കുന്നത്.
And Paul signifies that in 1 Corinthians chapter 5 verse 7 where he says Christ himself is our Passover.
ഒന്ന് കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു നമ്മുടെ പെസഹാകുഞ്ഞാട് മറക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ.
And then the feast of unleavened bread was celebrated.
അതിനുശേഷം പുളിപ്പില്ലാത്തപ്പത്തിന്റെ പെരുന്നാള് ആഘോഷിക്കുകയാണ്.
Now this is the second feast.
ഇത് 2-ാമത്തെ പെരുന്നാളാണ്.
And this was celebrated a day after Passover.
പെസഹ പെരുന്നാളിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പുളിപ്പില്ലാത്തപ്പത്തിന്റെ പെരുന്നാൾ ആചരിച്ചിരുന്നത്.
An offering of first fruits of grain harvest to be made a day after Sabbath.
അതിനുശേഷം ആദ്യ ഫലത്തിന്റെ പെരുന്നാള് ശബത്ത് കഴിഞ്ഞ ശേഷം ആചരിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു.
The day the first fruits were offered would have been on a Sunday.
ഈ ആദ്യ ഫലത്തിന്റെ ആ പെരുന്നാൾ അല്ലെങ്കിൽ ആദ്യ ഫലം അർപ്പിക്കുന്നത് ഒരു ഞായറാഴ്ചയായിരുന്നു.
And that provides an apt picture of the Lord Jesus Christ's resurrection as the first fruits of those who were asleep.
മരിച്ചവരിൽ നിന്നും ആദ്യ ഫലമായിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ഒരു നിഴലായി ഒരു ചിത്രമായി അതിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു.
That is again typified in 1 Corinthians chapter 15 verse 20 by Paul.
1 Corinthians 15:20 വീണ്ടും അതിനെ നമ്മുടെ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പുമായിട്ട് പൗലോസ് ബന്ധിപ്പിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ.
What do we conclude from this?
ഇതിൽ നിന്നും നാം എന്താണ് സംക്ഷിപ്തമായിട്ട് എടുക്കേണ്ടുന്നത്?
50 days after Sunday following Passover,
പെസഹായ്ക്ക് ശേഷമുള്ള ഞായറാഴ്ച കഴിഞ്ഞ് 50 ദിവസം കഴിഞ്ഞപ്പോൾ
the feast of Pentecost was celebrated.
പെന്തക്കോസ്റ്റ് പെരുന്നാൾ ആഘോഷിക്കപ്പെടുകയ.
At Pentecost, another offering of first fruit was made.
ആ പെന്തക്കോസ്റ്റിൽ വീണ്ടും ഒരു ആദ്യഫലത്തിന്റെ ആദ്യഫലം ദൈവത്തിനായിട്ട് അർപ്പിക്കുകയാണ്.
Leviticus chapter 23 verse 20.
ലേവ്യപുസ്തകം 23-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം.
The priest shall wave them with the bread of the first fruit as a wave offering.
പുരോഹിതൻ അവയെ ആദ്യ വിളവിന്റെ അപ്പത്തോടും രണ്ടാട്ടിൻകുട്ടിയോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം.
That means
അതിന്റെ അർത്ഥം
Spirit came on Pentecost as the first fruits of ഓഫ് ദ ബിലീവേഴ്സ് ഇൻഹെറിറ്റൻസ്
വിശ്വാസികളുടെ അവകാശത്തിന്റെ ആദ്യ ഫലമായിട്ട് പരിശുദ്ധാത്മാവ് പെന്തക്കോസ്റ്റ് നാളിൽ വന്നു എന്നുള്ളതാണ്
ഹു വെയർ ദ ഫസ്റ്റ് ഫ്രൂട്ട്സ് നൗ
ആരാണ് ഇപ്പോഴത്തെ ആദ്യ ഫലങ്ങൾ
ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് ഇറ്റ് ഹാസ് ടു ബി കണക്ടഡ്
പുതിയ നിയമവുമായി അതിനെ ബന്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്
ദോസ് ഹു വെയർ ഇൻ ദ ഗാദേർഡ് ഇൻ ദ അപ്പർ റൂം വെയർ ദ ഫസ്റ്റ് ഫ്രൂട്ട്സ് ഓഫ് ദ ഫുൾ ഹാർവെസ്റ്റ് ടു കം ലേറ്റർ ഓൺ
പിന്നീട് വരുവാനുള്ള ആ പൂർണ്ണമായ ആ കൊയ്ത്തിന്റെ ആദ്യ ഫലം എന്നുള്ള നിലയിൽ ആ മാളിക മുറിയിൽ കൂടിയിരുന്ന 120 പേരാണ്
നൗ വാട്ട് ഇസ് ദ ഫീസ്റ്റ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്സ് ഇൻഡിക്കേറ്റ്
എന്താണ് ആദ്യ ഫലത്തിന്റെ പെരുന്നാള് ചൂണ്ടിക്കാണിക്കുന്നത്
ദ ഫീസ്റ്റ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്സ് ദേർ വെർ ഇൻഡിവിജ്വൽ സ്റ്റോക്സ് ഓഫ് ഗ്രെയിൻ ഇൻഡിവിജ്വൽ
ആദ്യ ഫലത്തിന്റെ പെരുന്നാള് എന്ന് പറയുന്നത് അതിന്റെ ആദ്യത്തെ വിളവിനെ ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് കൊണ്ടിരുന്നതാണ്
ദേ വെർ ലൂസ്ലി ബൗണ്ട് ടുഗദർ ആൻഡ് വെർ യൂസ്ഡ് ടു സിംബലൈസ് ദ റിസറക്ഷൻ ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്
അവയെ ഒന്നിച്ച് കെട്ടി കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പുമായിട്ട് അതിനെ സാദൃശ്യീകരിക്കുക
ഓൺ പെന്തക്കോസ്റ്റ് ദീസ് ഇൻഡിവിജ്വൽ സ്റ്റോക്സ് റിപ്ലേസ്ഡ് One loaf and one body.
ഈ ഒറ്റയ്ക്കൊറ്റയ്ക്കിരുന്ന മണികള് പെന്തക്കോസ്റ്റ് നാളിൽ ഒന്നിച്ചു ചേർന്ന് ഒരു ശരീരം ഒരപ്പമായി തീരുന്നു
സോ ദീസ് 120 ബിലീവേഴ്സ് ഇൻ ചാപ്റ്റർ 1 ഓഫ് ആക്ട്സ്
ഒന്നാം അധ്യായത്തിൽ കാണുന്ന 120 വിശ്വാസികൾ
ദേ വെർ ലൂസ്ലി ബൗണ്ട് ടുഗദർ ബൈ ബോൺസ് ഓഫ് ക്രൈസ്റ്റ് ഹു അസെൻഡഡ് അപ്പ് വിത്ത് വൺ അക്കോർഡ്
അവരെല്ലാവരും ഒരുമനപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിനാൽ ചേർന്ന് അവിടെ കൂടിയിരിക്കുകയാണ്
ആൻഡ് വൺ ബോഡി ഓഫ് ബിലീവേഴ്സ് കെയിം ഡൗൺ ആൻഡ് ദ ചർച്ച് വാസ് ബോൺ
പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടുകൂടി അവരെല്ലാവരും കൂടി ചേർന്ന് ഒരു ശരീരമായി തീരുകയും ദൈവസഭയുടെ രൂപീകരണം ഉണ്ടാകുകയും
ചെയ്യും
ഇവിടെ ഒരു കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്
ഹോളി സ്പിരിറ്റ് വാസ് നോട്ട് ഫോഴ്സ്ഫുള്ളി ഇൻഡ്യൂസ്ഡ്
അവിടെ പരിശുദ്ധാത്മാവിനെ ബാഹ്യമായ ശക്തിയോടുകൂടി ആരുടെയെങ്കിലും മേളിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നില്ല
നോ വെൻ വി സ്റ്റഡി ദിസ് എക്സോഡസ് ആൻഡ് ലെവിറ്റിക്കസ് ദ ഫീസ്റ്റ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ്
പഴയ നിയമത്തിലെ പെരുന്നാളുകളെ കുറിച്ച് പുറപ്പാട് പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും നാം പഠിക്കുമ്പോൾ
സോ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് എ ഫോഴ്സ്ഫുൾ ഇൻഡ്യൂസിംഗ് ഓർ ദി ബിലീവേഴ്സ് ഡെലിബറേറ്റ്ലി ടയറിംഗ് ആൻഡ് വെയിറ്റിംഗ് ആൻഡ് സ്ട്രഗ്ലിംഗ് ആൻഡ് ഫൈറ്റിംഗ് ഫോർ ഹോളി സ്പിരിറ്റ്
അവിടെ ആരുടെയെങ്കിലും മേൽ അത് നിർബന്ധത്താൽ അടിച്ചേൽപ്പിക്കുന്നതല്ല മറിച്ച് വിശ്വാസികൾ കാത്തിരുന്ന് അതിനായിട്ട് കാത്തിരുന്ന് പ്രാപിക്കുന്നതായിട്ട് നമുക്ക്
ഇൻ ഗോഡ്സ് സോവറൻ ടൈം ടേബിൾ ഇൻ ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ പ്രൊഫസി ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ് ആൻഡ് ആസ് ഹി പ്രോമിസ്ഡ് ഇൻ ജോൺ ചാപ്റ്റർ 14:16 ദ സ്പിരിറ്റ് ഹാഡ് ടു കം ഇൻ ദ പെർഫെക്റ്റ് 50th ടൈം ടേബിൾ 50th ഡേ ഓഫ് ദ ടൈം ടേബിൾ ഇൻ ഗോഡ്സ് റിഡംപ്റ്റീവ് പ്ലാൻ
കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നിവർത്തിക്കുന്ന വീണ്ടെടുപ്പിന്റെ ആ കാലക്രമത്തിൽ ദൈവത്തിന്റെ പൂർണ്ണ സമയമായപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ തന്റെ കാര്യസ്ഥനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും അങ്ങനെ ആ പ്രവർത്തനത്തിന്റെ പൂർത്തീകരണം ഉണ്ടാകുകയും ചെയ്തു
ഓൺ ദ വൺ ഹാൻഡ് ദേർ ഈസ് ദ സോവറൻ ആക്ട് ഓഫ് ഗോഡ്
ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ ഒരു പ്രവൃത്തി ഒരു സൈഡിൽ നമുക്ക് കാണുവാൻ കഴിയും
ഓൺ ദി അദർ ഹാൻഡ് ദ അപ്പോസ്റ്റൽസ് റെസ്പോൺസിബിലിറ്റി ടു പ്രേ ഇൻ ദി അപ്പർ റൂം
മറുവശത്ത് അപ്പോസ്റ്റലന്മാർ പ്രാർത്ഥിക്കേണ്ടുന്നതിന്റെ ഉത്തരവാദിത്തത്തെ അല്ലെങ്കിൽ മാളിക മുറിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ടുന്ന ഉത്തരവാദിത്തത്തെ നാം കാണുന്നു
സോവറനിറ്റി ഓഫ് ഗോഡ് ആൻഡ് മാൻസ് റെസ്പോൺസിബിലിറ്റി ദേ ഗോ ടുഗദർ
ദൈവത്തിന്റെ പരമാധികാരവും മനുഷ്യന്റെ ഉത്തരവാദിത്വവും ഒന്നിച്ചു മുമ്പോട്ട് പോകുന്നതാണ്
ആൻഡ് ഇൻ ഹിസ് സോവറനിറ്റി ഹി ഡസ് എവരിതിങ് പെർഫെക്റ്റ് ഇൻ ഹിസ് ടൈം ടേബിൾ
തന്റെ കാലക്രമം അനുസരിച്ച് തന്റെ പരമാധികാരത്തിൽ ദൈവം എല്ലാം ചെയ്യുന്നു
സോ ദാറ്റ് ഇസ് ദ മീനിങ് വെൻ ദ ഡേ ഓഫ് പെന്തക്കോസ്റ്റ് ഹാസ് ഫുള്ളി കം കംപ്ലീറ്റ് നത്തിങ് ഈസ് റിമൈനിങ്
അതാണ് പെന്തക്കോസ്റ്റ് നാൾ പൂർണ്ണമായി വന്നപ്പോൾ എന്നുള്ളതിന്റെ അർത്ഥം
സോ Now we understand what it means.
എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കും.
Now what are the effects now when it fully came what happened from verse 2 onwards?
ഈ പെന്തക്കോസ്റ്റ് നാൾ പൂർണ്ണമായി വന്നപ്പോൾ എന്ത് സംഭവിച്ചു അതിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് രണ്ടാം വാക്യം മുതൽ നാം താഴോട്ട് വായിക്കുമ്പോൾ കാണും.
Now when we read the Bible there are a lot of grammatical propositions that we have to understand.
നാം ഈ വേദപുസ്തകം വായിക്കുമ്പോൾ പല തരത്തിലുള്ള വ്യാകരണ നിയമങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
Now this is where the denominations have mistaken the study of Holy Spirit
parishuddhaatmavine kurichulla padanathil vividangalaayittulla sabha vibhagangalkku vividangalaayittulla abhiprayangal undaaguvanulla kaaranam adha
verse 2 we read and suddenly when the day of pentecost had fully come suddenly there came a sound from heaven
naam randam vaakyathil vaayikkunna pentecost naal poornamayi vannappol pettanna kodiya kaatadikkunna pole ennaan
now from heaven then there is a comma there then it says as all
അവിടെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി അവർ മുഴക്കമുണ്ടായി എന്നാ വായിക്കുന്നു
as of a mighty, rushing mighty wind, and it filled the whole house where they were sitting.
Oru kodiya oru veliya mulakkam pole ennaanu avaru vaikkunnu
pole. Now that is that pole English word as of is important.
Angane മുഴക്കം പോലെ എന്നുള്ള ആ ഒരു പ്രയോഗം മലയാളത്തിൽ ഇല്ല.
ദാറ്റ് മീൻസ് ഇറ്റ് വാസ് നോട്ട് എ മൈറ്റി വിൻഡ് ഇൻ ഇറ്റ്സ് ട്രൂ സെൻസ്.
അത് ആ ഒരു വലിയ കൊടിയ മുഴക്കം ആയിരുന്നില്ല, അതുപോലെയുള്ളതായിരുന്നു എന്നാണ് എന്റെ അർത്ഥം.
ബട്ട് ഇറ്റ് വാസ് എക്സ്പ്ലെയിനിങ് ദ ഇഫക്റ്റ് ബൈ യൂസിംഗ് ദാറ്റ് വേർഡ് മൈറ്റി വിൻഡ്.
അവിടെ വലിയൊരു കാറ്റടിക്കുന്നത് എന്നുള്ള ആ പദപ്രയോഗം കൊണ്ട് അവിടെ ഉണ്ടായ ആ സംഭവ വികാസത്തിന്റെ ആ അതിന്റെ ഇഫക്റ്റ് അല്ലെങ്കിൽ അതിന്റെ അനന്തരഫലം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും.
സെയിം തിങ് ഇസ് ദേർ ഇൻ വേഴ്സ് 3.
അത് തന്നെ മൂന്നാം വാക്യത്തിൽ നാം കാണുന്നു.
Then there appeared to them divided tongues as of fire.
അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവ് എന്ന് നാം മൂന്നാം വാക്യത്തിൽ വായിക്കും.
So these two words as of it is repeated twice in verse 2 and verse 3.
ഈ പോലെ എന്നുള്ള അല്ലെങ്കിൽ കൊടിയ മുഴക്കം പോലെ അല്ലെങ്കിൽ അഗ്നിജ്വാല പോലെ പ്രാവശ്യം ഈ രണ്ട് വാക്യങ്ങളിൽ ആവർത്തിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും.
ഇൻ ബോത്ത് ഹീബ്രൂ ആൻഡ് ഗ്രീക്ക് ദ വേർഡ്സ് ഫോർ വിൻഡ് ആൻഡ് സ്പിരിറ്റ് ആർ ദ സെയിം ദാറ്റ് ഇസ് ഹോളി സ്പിരിറ്റ്.
ഗ്രീക്കിലും എബ്രായ ഭാഷയിലും കാറ്റിനും ആത്മാവിനും ഒരേ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
ദ സ്പിരിറ്റ്സ് പ്രസൻസ് ഫിൽഡ് ഓൺലി ദ ഹോൾ house where the believers were seated.
ആത്മാവിന്റെ സാന്നിധ്യം ആ വിശ്വാസികൾ കൂടിയിരുന്ന ഭവനത്തെ നിറച്ചു എന്ന് കാണുവാൻ കഴിയും.
So now I come back to my first statement I made.
ഒന്നാമത്തെ പ്രസ്താവനയിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ.
The church is the heartbeat of God.
കർത്താവായ ദൈവത്തിന്റെ ഹൃദയ സ്പന്ദനമാണ് സഭ എന്ന് പറയുന്നത്.
If church is the heartbeat of God,
ദൈവത്തിന്റെ ഹൃദയ സ്പന്ദനമാണ് സഭയെങ്കിൽ,
if it had to come fully in its dispensation, how can it happen in secrecy and in isolation?
അതിന്റേതായിട്ടുള്ള യുഗത്തിൽ അത് മുഴുവനായി ശക്തിയോടുകൂടി വരണമെങ്കിൽ എങ്ങനെ അത് രഹസ്യമായിട്ട് സംഭവിക്കും?
It had to come with a loud bang in the form of a mighty wind and as of fire.
ഒരു വലിയ ശബ്ദത്തോടുകൂടി മുഴക്കം പോലെ അല്ലെങ്കിൽ അഗ്നിജ്വാല പോലെ അല്ലെങ്കിൽ വലിയ കാറ്റ് അടിക്കുന്ന അതേ ഫലത്തോടുകൂടി അത് വരേണ്ടതായിട്ടുണ്ടായിരുന്നു.
Now the writers have used expressive language for us to understand how it came.
എങ്ങനെ വന്നു എന്നുള്ളത് നാം ശരിയായ നിലയിൽ മനസ്സിലാക്കുവാനായിട്ട് എഴുത്തുകാർ ഇവിടത്തെ പദപ്രയോഗങ്ങൾ വളരെ കൃത്യതയോടുകൂടി ഉപയോഗിച്ചിരിക്കുകയാണ്.
Now look at verse 4.
നാലാം വാക്യം നോക്കുക.
And they were all filled with the Holy Spirit and began to speak with other tongues as the Spirit gave them utterance.
എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി.
Now this has caused a lot of confusion in the world of Christendom.
ക്രിസ്തീയ ലോകത്തിൽ വളരെയധികം ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പദപ്രയോഗം ഒരു വാക്യവുമാണ്.
വാട്ട് ഈസ് ദ മീനിങ് ബൈ ഹിയർ ബീങ് ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്?
പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കുന്നത്?
ആൻഡ് ദേർ ഇസ് അനദർ ടേം ബീങ് ബാപ്റ്റൈസ്ഡ് വിത്ത് ദ സ്പിരിറ്റ്.
പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ആ കാര്യം വേറൊരു നിലയിൽ നമുക്ക് ചിന്തിക്കുവാൻ കഴിയും.
So we are going to see both the filling and the baptism.
പരിശുദ്ധാത്മാ സ്നാനവും പരിശുദ്ധാത്മ നിറവും നാം നോക്കുവാൻ പോകുന്നു.
Now here when they were filled with the Spirit, they spoke in other tongues.
ഇവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു.
Now who spoke?
ആരാണ് സംസാരിച്ചത്?
The Galilean people, the 120 band of believers.
അവിടെ കൂടിയിരുന്ന 120 ഗലീലക്കാരായിട്ടുള്ള മനുഷ്യരായിരുന്നു.
Who heard?
ആരാണ് ഇത് കേട്ടത്?
The Judean Jews who came from the southern part of Jerusalem.
യെരുശലേമിന്റെ തെക്ക് ഭാഗത്തു നിന്ന് കടന്നു വന്ന യഹൂദന്മാരാണ് ഇത് കേട്ടത്.
What did they ask?
അവരെന്താണ് ചോദിച്ചത്?
Are not these Galileans who are speaking our language?
ഈ ഗലീലക്കാരായിട്ടുള്ള മനുഷ്യർ നമ്മുടെ ഭാഷ സംസാരിക്കുന്നത് കേട്ടില്ലേ?
What is the meaning?
എന്താണ് അതിന്റെ അർത്ഥം?
That language was understandable and interpretable.
ആ ഭാഷ അല്ലെങ്കിൽ അവർ അവിടെ സംസാരിച്ച ഭാഷ മനസ്സിലാക്കുവാൻ കഴിയുന്നതും അർത്ഥവ്യാഖ്യാനം ചെയ്യുവാൻ കഴിയുന്നതുമായിരുന്നു.
That means
അതിന്റെ അർത്ഥം
the tongues spoken in Acts chapter 2 and the tongues that Paul refers in 1 Corinthians chapter 13, they were understandable and interpretable.
പ്രവൃത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അന്യഭാഷയും ഒന്നു കൊരിന്ത്യ 13 അധ്യായത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന അന്യഭാഷയും മനസ്സിലാക്കുവാൻ കഴിയുന്നതും അർത്ഥവ്യാഖ്യാനം ചെയ്യുവാൻ കഴിയുന്നതുമായിട്ടുള്ള ഭാഷകളായിരുന്നു.
These languages given by the Spirit were a sign of judgment to the unbelieving Israelites.
അവിശ്വാസികളായ യഹൂദന്മാർക്ക് ഒരു ന്യായവിധിയുടെ അടയാളമായിട്ട് ദൈവം നൽകിയതായിരുന്നു ഈ ഭാഷകൾ.
നമ്പർ വൺ,
ഒന്നാമതായി.
നമ്പർ ടു,
രണ്ടാമതായിട്ട്.
ഇറ്റ് വാസ് എ സൈൻ ഓഫ് ട്രാൻസിഷൻ ഫ്രം ഇസ്രായേൽ ടു ചർച്ച്.
ഇസ്രായേലിന്റെ യുഗത്തിൽ നിന്നും സഭായുഗത്തിലേക്കുള്ള കാലമാറ്റത്തിന്റെ ഒരു അടയാളമായിട്ട് നൽകിയതായിരുന്നു അന്യഭാഷ.
ഇറ്റ് വാസ് ഗിവൻ ആസ് എ സൈൻ ഫോർ ദി അൺബിലീവിംഗ് ജൂസ്.
അത് അവിശ്വാസികളായിട്ടുള്ള യഹൂദന്മാർക്ക് ഒരു അടയാളമായിട്ട് നൽകിയതായി.
ദാറ്റ് ഇസ് വൈ പോൾ വെൻ ഹി റൈറ്റ്സ് ദി എപ്പിസ്റ്റിൽ ഓഫ് കൊരിന്ത്യൻസ് ഹി റൈറ്റ്സ് ദി ജൂസ് ലുക്ക് ഫോർ ദി സൈൻ.
അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ യഹൂദന്മാർ അടയാളത്തിനായിട്ട് നോക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത്.
ആൻഡ് ദിസ് സൈൻ വാസ് ഗിവൻ ടു ദി അൺബിലീവിംഗ് ജൂസ്.
അത് ഈ അടയാളമാണ് അവിശ്വാസികളായ യഹൂദന്മാർക്ക് നൽകിയത്.
സോ ദിസ് ടങ് ഈസ് ആൻ അണ്ടർസ്റ്റാൻഡബിൾ ലാംഗ്വേജ്.
അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഷ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഷയായിരുന്നു.
Here it was understandable, and when we read in the about the incident of Tower of Babel, there the tongues were confused.
ഇവിടെ പറയുന്ന ഭാഷ മനസ്സിലാക്കാൻ കഴിയുന്നതും ബാബേൽ ഗോപുരത്തോടുള്ള ബന്ധത്തിൽ ഭാഷ കലങ്ങി എന്ന് പറയുന്ന ഭാഷ മനസ്സിലാക്കാൻ കഴിയാത്ത ഭാഷയുമായിരുന്നു.
Keep that in mind. God is sovereign and is able to do what he pleases.
ദൈവം തന്റെ ഇഷ്ടപ്രകാരം എല്ലാം ചെയ്യുവാൻ പരമാധികാരമുള്ളവനാണ്.
ഓക്കെ. സോ when the Galilean Jews or the apostles, they were filled with the Spirit, they spoke with other tongues as the spirit gave them utterance. Now that word is important. As the Spirit gave them utterance.
യാ ഗലീലക്കാരായിട്ടുള്ള കർത്താവിന്റെ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചുവെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
Now, what is the confusion these days?
എന്താണ് ഈ നാളുകളിലുള്ള ആശയക്കുഴപ്പം?
There are denominations, more than one, whose foundation is on speaking of tongues.
ഒന്നിൽ കൂടുതലുള്ള സഭാവിഭാഗങ്ങൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നതിനെ കുറിച്ചുള്ള പഠിപ്പിക്കലിൽ നൽകുന്നവരാ.
അത് അവരുടെ അടിസ്ഥാനമായിട്ട് കാര്യം,
അത് അവരുടെ അടിസ്ഥാന ഉപദേശമായിട്ടിരിക്കുന്നു.
സോ ഇഫ് യു റിമൂവ് ദ ടങ്സ് ഫ്രോം ദയർ ഫൗണ്ടേഷണൽ teaching,
അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള പഠിപ്പിക്കലിൽ നിന്ന് ഈ കാര്യം മാറ്റിയാൽ, അല്ലെങ്കിൽ അന്യഭാഷ മാറ്റിയാൽ,
ഇഫ് യു റിമൂവ് പ്രൊഫസി ഫ്രോം ദയർ ഫൗണ്ടേഷണൽ ടീച്ചിങ്,
പ്രവചനത്തെ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശ സത്യങ്ങളിൽ നിന്ന് മാറ്റിയാൽ,
ഇഫ് യു റിമൂവ് ഹീലിംഗ്സ് ഫ്രം ദ ഫൗണ്ടേഷണൽ ടീച്ചിങ്,
അത്ഭുത രോഗശാന്തി അവരുടെ അടിസ്ഥാനപരമായ ഉപദേശത്തിൽ നിന്ന് മാറ്റിയാൽ,
ദേ ഫോൾ ലൈക്ക് എ പാക്ക് ഓഫ് കാർഡ്സ്.
അത് ഒരു കടലാസ് കൊട്ടാരം ഇടിഞ്ഞു വീഴുന്നതുപോലെ അത് ഇടിഞ്ഞു വീഴും.
ഐ ആം വെരി സീരിയസ്ലി ടെല്ലിംഗ് ദിസ്.
ഞാൻ വളരെ ഗൗരവത്തോടു കൂടി പറയട്ടെ.
സോ ദാറ്റ് മീൻസ് ദേർ ഹോൾ standing is on these three things: speaking in tongues, prophecy, and healing.
അതുകൊണ്ട് ഞാൻ പറയട്ടെ, അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അന്യഭാഷയിലും പ്രവചനത്തിലും അതുപോലെ രോഗസൗഖ്യത്തിലുമാണ്.
But Paul is very clear when he is speaking about this in Corinthians that these will cease in its own dispensation.
എന്നാൽ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതിന്റെ കാലം കഴിയുമ്പോൾ ഇവ മൂന്ന് നിന്നു പോകും എന്ന് പറയുന്നുണ്ട്.
Come to 1 Corinthians now, chapter 13.
ഒന്ന് കൊരിന്ത്യ 13-ാം അധ്യായത്തിലേക്ക് കടന്നുവരാം.
Verse 8.
എട്ടാം വാക്യം.
Love never fails, but whether there are prophecies, they will fail. Whether there are tongues, they will cease. Whether there is knowledge, it will vanish away.
സ്നേഹം ഒരു നാള് മുതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും.
It is very clear.
ഇത് വളരെ വ്യക്തമാണ്.
Do we ever see after Corinthians mention about tongues in any of the epistles about speaking of tongues? You take Ephesians, Philippians, Colossians, Philemon, Titus, you don't see that.
ഈ കൊരിന്ത്യ ലേഖനത്തിന് ശേഷം ഉള്ള ഒരു ലേഖനങ്ങളിലും ഈ അന്യഭാഷയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും.
That is one.
അതൊന്നാമത്തെ കാര്യം.
Number 2, the tongues spoken in Acts and Corinthians, they were understandable and interpretable. That is the beauty of it.
രണ്ടാമത്തേത്, പ്രവൃത്തിയുടെ പുസ്തകത്തിലും കൊരിന്ത്യ ലേഖനത്തിലും പറഞ്ഞിരിക്കുന്ന അന്യഭാഷ മനസ്സിലാക്കുവാൻ കഴിയുന്നതും അർത്ഥം വ്യാഖ്യാനിക്കുവാൻ കഴിയുന്നതുമായിട്ടുള്ള ഭാഷകളായിരുന്നു.
നമ്പർ 3,
മൂന്നാമതായിട്ട്,
ബിക്കോസ് ദ ചർച്ച് ഇൻ ദ ബുക്ക് ഓഫ് ആക്ട്സ് വാസ് ഗോയിങ് ത്രൂ എ ട്രാൻസിഷണൽ പീരിയഡ്.
പ്രവൃത്തിയുടെ പുസ്തകത്തിൽ പറയുന്ന സഭ ഒരു കാലമാറ്റത്തിന്റെ, ഒരു യുഗപരമായ മാറ്റത്തിന്റെ പാതയിൽ കൂടി കടന്നു പോകുകയായതുകൊണ്ട്,
ദി കനോട്ട് എസൻഷ്യലി ബിൽഡ് അപ്പ് എ ഡോക്ട്രിൻ ബിക്കോസ് ഇറ്റ് വാസ് ഗോയിങ് ത്രൂ എ ട്രാൻസിഷണൽ ഫേസ്.
അവിടെ ഒരു കാലമാറ്റത്തിന്റെ സമയമായതുകൊണ്ട് അവിടെ സംഭവിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഉപദേശത്തെ രൂപപ്പെടുത്തുവാൻ നമുക്ക് കഴിയുകയില്ല.
ഹൗ ടു ബി ബിൽഡ് എ ഡോക്ട്രിൻ,
എങ്ങനെ നമുക്ക് ഒരു ഉപദേശം സ്ഥാപിക്കുവാൻ
കഴിയും?
ഒന്നാമതായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഉപദേശ സുവിശേഷങ്ങൾ അത് പഠിപ്പിച്ചതായിരിക്കണം.
ഹൗ ടു ബി ബിൽഡ് എ ഡോക്ട്രിൻ,
എങ്ങനെ നാം ഒരു ഉപദേശത്തെ സ്ഥാപിക്കും?
ഇറ്റ് ഹാസ് ടു ബി ടോട്ട് ബൈ അപ്പോസ്റ്റൽസ് ഇൻ ദി ഏർലി ചർച്ച്,
ആദിമ സഭയിൽ അപ്പോസ്തലന്മാരാൽ പഠിപ്പിക്കപ്പെട്ടതായിരിക്കണം.
നമ്പർ 3,
മൂന്നാമതായിട്ട്,
ഇൻ ദ ഫസ്റ്റ് സെഞ്ച്വറി ചർച്ച് ഇറ്റ് ഷുഡ് ഹാവ് ബീൻ പ്രാക്ടീസ്ഡ്,
ഒന്നാം നൂറ്റാണ്ടിലെ സഭകളിൽ അത് ആചരിക്കപ്പെട്ടതായിരിക്കണം.
ദ ലിങ്കേജ് ബിറ്റ്വീൻ ഗോസ്പൽ and the history book that is Acts and the epistles combined together, on these three principles a doctrine is made.
സുവിശേഷവും അതുപോലെ ചരിത്രപരമായ പുസ്തകമായ പ്രവൃത്തികളുടെ പുസ്തകവും അതുപോലെ തന്നെ ലേഖനങ്ങളിലും കൂടെ ബന്ധിപ്പിക്കപ്പെട്ട ഒരു സത്യം മാത്രമേ ഒരു ഉപദേശമായിട്ട് നമുക്ക് രൂപപ്പെടുത്തിയിട്ടുള്ളൂ.
Anything that is going through a transitional phase only on that basis we cannot develop a doctrine
yugavaramayittulla maatrathinte kaalagattathil nadakkuna edengilum oru kaaryam eduthu oru upadeshathe sthapikkuvan nam kazhiyilla
so on that day when it came with a bang this speaking of tongues was essential
anna aa oru veliya oru kodiya mulakkathodu koodi vanna aa veliya maatram തിരിച്ചറിയുവാൻ ഈ അന്യഭാഷകൾ ആവശ്യമായിരുന്നു
ഇറ്റ് വാസ് എ സൈൻ ഫോർ ദി അൺബിലീവിംഗ് ജൂസ്
അന്ന് അവിടെ ഉണ്ടായിരുന്ന അവിശ്വാസികളായ യഹൂദന്മാർക്ക് അതൊരു അടയാളമായിരുന്നു
സോ ഹോപ്പ് യു ഹാവ് നൌ അണ്ടർസ്റ്റുഡ് അബൌട്ട് ദ ടങ്സ് ആസ്പെക്ട്
ഈ അന്യഭാഷ എന്നുള്ള വിഷയത്തെ കുറിച്ചുള്ള വസ്തുത നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു
നൗ കം ടു ദ ഡോക്ട്രിൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്
പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഉപദേശത്തിലേക്ക് മടങ്ങി വരിക
ജോൺ ചാപ്റ്റർ 14
യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം
വേഴ്സ് 26
26 വാക്യം
Now this is very exhaustive topic and hence I cannot avoid it.
ഇത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു വിഷയം ഒരു ഭാഗമായതുകൊണ്ട് അത് ഒഴിവാക്കുവാൻ സാധിക്കുകയില്ല.
Okay, now see what I said. Jesus is talking about Holy Spirit in the Gospels.
ഇവിടെ സുവിശേഷങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കുകയാണ്.
Now that's why I said when we make a doctrine, the first principle is did Jesus teach about it?
അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യം ഒരു ഉപദേശമാണോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കുവാൻ അത് കർത്താവ് സുവിശേഷങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കണം.
26-ാമത്തെ വാക്യം
26-ാമത്തെ വാക്യം എങ്കിലും പിതാവിന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും
Father sends the Holy Spirit.
ഒന്നാമതായിട്ട് പിതാവ് പരിശുദ്ധാത്മാവിനെ അയക്കുന്നു.
How he will send?
എങ്ങനെ അവൻ അയക്കും?
In my name.
എന്റെ നാമത്തിൽ അയക്കും.
What he will do?
അവൻ എന്ത് ചെയ്യും?
He will teach you all things.
നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും.
How he will teach?
എങ്ങനെ അവൻ പഠിപ്പിക്കും?
By bringing to your remembrance all things that I said to you.
ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കും.
Now the same chapter verse 16.
അതേ അധ്യായത്തിന്റെ തന്നെ 16-ാം വാക്യം.
Oh that is the permanency of the Holy Spirit in us.
അത് നമ്മളിൽ പരിശുദ്ധാത്മാവ് എന്നേക്കും വസിക്കുമെന്നുള്ള എന്റെ ഒരു തെളിവാണ് എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും
He may abide with you forever.
അവൻ നിങ്ങളോടുകൂടെ എന്നേക്കും ഇരിക്കുന്നതായിരിക്കും.
It does not come and go in its convenience.
അത് സൗകര്യം പോലെ വന്നും പോയും ഇരിക്കുന്ന ഒരു 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 വ്യക്തിയല്ല.
Now read verse 17.
17-ാം വാക്യം വായിക്കുക. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിക്കാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു
Who will receive this Holy Spirit?
ആർക്കാണ് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ കഴിയുന്നത്
The world cannot receive it.
ഈ ലോകത്തിലുള്ളവർക്ക് അതിന് കഴിയുകയില്ല
Because it neither sees him nor knows him.
അതിനെ അറിയുകയോ അതിനെ കാണുകയോ ലോകത്തിന് ചെയ്യുവാൻ കഴിയുന്നില്ല
And then the Lord says to the disciples, but you know him.
എന്നാൽ ശിഷ്യന്മാരോട് കർത്താവ് പറയാണ് നിങ്ങൾ അവനെ അറിയുന്നു
ഫോർ ഹി ഡ്വെൽസ് വിത്ത് യു ആൻഡ് വിൽ ബി ഇൻ യു
നിങ്ങളിൽ ഇരിക്കുകയും നിങ്ങളോടുകൂടെ ആയിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട്
വിൽ ബി ഇൻ യു പെർമനന്റ്ലി ഫ്രം വേൻ
നിങ്ങളോടുകൂടെ എന്നേക്കും സ്ഥിരമായിട്ട് വസിക്കും എന്ന് മുതൽ
ഫ്രം ദ ഡേ ഓഫ് പെന്തക്കോസ്റ്റ് വെൻ ദ ചർച്ച് ഈസ് ഗോയിങ് ടു ബി ബോൺ
ആ സ്ഥലം സഭയുടെ അല്ലെങ്കിൽ സഭയുടെ രൂപീകരണത്തിൽ അതായത് പെന്തക്കോസ്റ്റ് നാളിൽ മുതൽ ആയിരിക്കും
ദാറ്റ് മീൻസ്
അതിന്റെ അർത്ഥം
ദ ഹോളി സ്പിരിറ്റ് is given to us as a permanent indweller in the heart of a believer.
ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ എന്നേക്കും സ്ഥിരമായി വസിക്കുവാൻ പരിശുദ്ധാത്മാവിനെ ദൈവം തന്നിരിക്കുന്നു.
So Jesus taught in the apostles? Yes.
കർത്താവായ യേശുക്രിസ്തു സുവിശേഷത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്
ഇറ്റ് ഹാപ്പൻഡ് ഇൻ ഹിസ്റ്ററി ഇൻ ദ ബുക്ക് ഓഫ് ആക്ട്സ്
യെസ് ചരിത്രത്തിൽ അതായത് പ്രവൃത്തിയുടെ പുസ്തകത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്
ആൻഡ് പോൾ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് ഡോക്ട്രിൻ ഇൻ ദി എപ്പിസ്റ്റിൽസ് നൗ ലെറ്റ്സ് സീ ദ തേർഡ് കണ്ടീഷൻ
ലേഖനങ്ങളിൽ പൗലോസ് അത് അതിനെ സ്ഥാപിച്ചിട്ടുണ്ട് അത് നമുക്ക് നോക്കാം
ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 12 വേഴ്സ് 13
കൊരിന്ത്യർ എഴുതിയ ഒന്നാം ലേഖനം 12-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം
Somebody please read. Yeah. Now, who is the baptizer here?
ആരാണ് ഇവിടെ സ്നാനപ്പെടുത്തുന്നത്
Now, for by one spirit we were all baptized into one body.
ഒരേ ആത്മാവിനാൽ നാം എല്ലാവരും സ്നാനമേറ്റ ഒരു ശരീരത്തിലായി
whether Jews or Greeks whether slaves or free and have been all made to drink into one spirit
യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിൽ സ്നാനമേറ്റു
Who is the baptizer
ആരാണ് ഇവിടെ സ്നാനപ്പെടുത്തിയത്
That is the question
അതാണ് ഇവിടുത്തെ ചോദ്യം
Christ is the baptizer
കർത്താവായ യേശുക്രിസ്തുവാണ് ഇവിടെ സ്നാനപ്പെടുത്തുന്നത്
The cross references Matthew chapter 3 verse 11
മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം
Now this is the theology about Holy Spirit in the epistle
ഇതാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ലേഖനത്തിലെ ഉപദേശം
The teaching is in the gospel
അതിനെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ സുവിശേഷത്തിൽ നാം കാണുന്നു.
The practice in the book of Acts.
അതിന്റെ പ്രവർത്തനം നാം പ്രവൃത്തിയുടെ പുസ്തകത്തിൽ കാണുന്നു.
And the establishment of theology in the epistle.
അതിന്റെ ഉപദേശത്തിന്റെ സ്ഥാപനം അല്ലെങ്കിൽ അതിനെ ഒരു ഉപദേശമായി സ്ഥാപിക്കുന്നത് ലേഖനത്തിൽ നാം കാണുന്നു.
Now one more verse where Paul establishes it with very firmness.
വളരെയധികം ഉറപ്പോടുകൂടി ഈ കാര്യം സ്ഥാപിക്കുന്ന വേറൊരു വാക്യം കൂടി നമുക്ക് നോക്കാം.
റോമ ലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. Romans chapter 8 verse 9. Yeah.
നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല.
Now that is a very strong verse of warning.
ഇത് വളരെ മുന്നറിയിപ്പിന്റെ ശക്തമായ ഒരു വാക്യമാണ്.
യു ആർ നോട്ട് ഇൻ ദ ഫ്ലഷ് ബട്ട് ഇൻ ദ സ്പിരിറ്റ്. ഇഫ് ഇൻ ഡീഡ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഡ്വെൽസ് ഇൻ യു, നോ ഇഫ് എനി വൺ ഡസ് നോട്ട് ഹാവ് ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്, ഹീ ഈസ് നോട്ട് ഹിയർ.
നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. നിങ്ങൾ ജഡത്തിലുള്ളവരല്ല. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല.
ഐ ലൈക്ക് ബൈബിൾ സോ മച്ച്.
ഞാൻ വേദപുസ്തകം വളരെയധികം ഇഷ്ടപ്പെടുന്നു.
യു നോ വൈ?
എന്തുകൊണ്ടാണെന്ന് അറിയാമോ?
ദേർ ഈസ് നോ കൺഫ്യൂഷൻ.
ഇതിനകത്ത് യാതൊരു ആശയക്കുഴപ്പവും ഇല്ലാത്തത് കൊണ്ട്.
Either you have the Holy Spirit or you don't have the Holy Spirit.
നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ.
Why we create this confusion?
ഇത്രയും വലിയ ഒരു ആശയക്കുഴപ്പം എന്തിനുണ്ടാക്കുന്നു?
Many years back.
അനേക വർഷങ്ങൾക്ക് മുമ്പ്.
One young man of 20 years rushed to my room crying.
20 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് ചെറുപ്പക്കാരൻ എന്റെ റൂമിലേക്ക് ഓടി വന്നു.
I was feeding my first child.
എന്റെ ആദ്യത്തെ മൂത്ത മോളെ ഞാൻ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
And he came running, "Bhaiya, bhaiya, something has happened."
സൗര എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞ് എന്റെ അടുക്കലേക്ക് ഓടി വന്നു.
I said, "What happened?"
ഞാൻ ചോദിച്ചു, എന്ത് സംഭവിച്ചു?
I don't have the Holy Spirit. I don't have the Holy Spirit.
എനിക്ക് പരിശുദ്ധാത്മാവില്ല.
I said, "Who told you?"
ഞാൻ ചോദിച്ചു, ആര് പറഞ്ഞു?
I met somebody.
ഞാൻ ഒരാളെ കണ്ടു.
And he said, "I don't have it."
അദ്ദേഹം എന്നോട് പറഞ്ഞു, നിനക്ക് പരിശുദ്ധാത്മാവില്ല.
I asked him.
ഞാൻ ചോദിച്ചു,
his statement is the basis of your experience or Bible is the basis of your experience?
നിന്റെ അനുഭവമാണോ വേദപുസ്തകമാണോ നിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനം, അതോ അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണോ നിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനം?
He got confused.
താൻ വളരെയധികം വീണ്ടും ആശയക്കുഴപ്പത്തിലായി.
After I put my baby to sleep, I had to talk for at least 2-3 hours.
ഞാൻ കുഞ്ഞിനെ ഉറക്കിയ ശേഷം ഏകദേശം 2-3 മണിക്കൂർ അവരോട് സംസാരിച്ചു.
Now this guy is from our assembly background.
നമ്മുടെ സഭാ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു യുവാവായിരുന്നു.
I still can't forget that day.
ആ ദിവസം ഇന്നും എനിക്ക് മറക്കുവാൻ കഴിയുന്നില്ല.
Anybody sitting here like that?
അങ്ങനെ ആരെങ്കിലും ഇന്ന് ഇവിടെ ഇരിപ്പുണ്ടോ?
Confusion whether I'm saved, do I have the Holy Spirit, whether I go to heaven or I go to hell. Please listen carefully.
ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ, ഞാൻ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ, എനിക്ക് പരിശുദ്ധാത്മാവുണ്ടോ എന്നുള്ള ആശയക്കുഴപ്പത്തിൽ ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധയുള്ളൂ.
One of the greatest deception that Satan does is to keep the believer in confusion.
ഒരു വിശ്വാസിയെ ആശയക്കുഴപ്പത്തിലാക്കുക എന്നുള്ളതാണ് സാത്താൻ ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ വഞ്ചന.
And confusion is the deadliest state of mind in a man's life.
ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആശയക്കുഴപ്പം എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള മാനസിക നില.
He will die in confusion.
ആ ആശയക്കുഴപ്പത്തിൽ താൻ മുങ്ങിപ്പോകും.
I asked only 5 questions to this dear brother.
ഈ യുവാവിനോട് ഞാൻ 5 ചോദ്യങ്ങൾ മാത്രമാണ് ചോദിച്ചത്.
He answered according to the word of God.
ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ ഉത്തരം പറഞ്ഞു.
And then I made him read first Ephesians chapter 1 verse 13.
ഞാൻ അതിനുശേഷം എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം അവനെ കൊണ്ട് വായിപ്പിച്ചു.
Yeah, let's go to that verse now. You were sealed with the Holy Spirit of God.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ മുദ്രയിട്ടിരിക്കുന്നു.
Young people, read that verse nicely.
യുവാക്കളായിട്ടുള്ളവരോട് പറയട്ടെ, ആ വാക്യം സൂക്ഷിച്ച് വായിക്കുക.
If somebody comes to you and says, "Sister, you don't have the Holy Spirit. Brother, you don't have the Holy Spirit."
ആരെങ്കിലും വന്നിട്ട് സഹോദരി സഹോദര നിനക്ക് പരിശുദ്ധാത്മാവില്ല എന്ന് പറഞ്ഞാൽ,
take this verse and make them read. You don't read, let them read.
ഈ വാക്യം എടുത്തിട്ട് അവരെ കൊണ്ട് വായിപ്പിക്കണം.
What is written there?
എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്?
ആഫ്റ്റർ യു ഹേർഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്.
സത്യത്തിന്റെ വചനം കേട്ട ശേഷം,
വാട്ട് ഈസ് ദ വേർഡ് ഓഫ് ട്രൂത്ത്?
എന്താണ് രക്ഷയെക്കുറിച്ചുള്ള സത്യത്തിന്റെ വചനം?
ദ ഗോസ്പൽ ഓഫ് സാൽവേഷൻ.
രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷമാണ് സത്യവചനം.
ഇൻ ഹോം ഓൾസോ ഹാവിംഗ് ബിലീവ്ഡ്,
വിശ്വസിക്കുകയും ചെയ്തിട്ട്,
യു വർ സീൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഓഫ് പ്രോമിസ്.
നിങ്ങൾ ഈ രക്ഷയുടെ വചനം സത്യവചനം വിശ്വസിച്ച ശേഷം പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടു.
വേർ ദ പ്രോമിസ് വാസ് സെഡ്? ജോൺ ചാപ്റ്റർ 14.
എവിടെയാണ് ഇതിനെക്കുറിച്ചുള്ള വാഗ്ദത്തം നാം കാണുന്നത്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ.
സോ ദ മോമെന്റ് എ സിനർ ബിലീവ്സ്, ദാറ്റ് മോമെന്റ് ഹി സീൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്.
ഒരു പാപി രക്ഷിക്കപ്പെട്ടു കഴിയുമ്പോൾ അതേ നിമിഷത്തിൽ തന്നെ തനിക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു.
ഇറ്റ് ഈസ് നോട്ട് ഗിവൻ ഇൻ ഇൻസ്റ്റാൾമെന്റ്.
അത് ഗഡുക്കളായിട്ട് നൽകപ്പെടുന്ന ഒരു കാര്യമല്ല.
ഐ ഗോട്ട് മാരിഡ് ടു മൈ വൈഫ്
1997-ലാണ് ഞാൻ വിവാഹിതനായി തീർന്നത്.
സോ വെൻ ദാറ്റ് കവനന്റ് വാസ് മെയ്ഡ് വിത്ത് മൈ വൈഫ്,
ഞാൻ എന്റെ ഭാര്യയുമായി ഉപയസമ്മതം ചെയ്തു കഴിഞ്ഞപ്പോൾ,
ദ സോളംനൈസർ ആസ്ക്ഡ് Who giveth this bride?
വിവാഹം നടത്തിയ ആൾ ചോദിച്ചു, ആര് ഈ ആൾ ഈ പെൺകുട്ടിയെ ഇവന് കൊടുക്കുമെന്ന് ചോദിച്ചു.
My wife's father came and he held her hands and gave it to me.
എന്റെ ഭാര്യയുടെ പിതാവ് വന്ന് അവിടെ കൈക്ക് പിടിച്ച് ഏൽപ്പിക്കുകയുണ്ടായി.
How did he give?
എങ്ങനെയാണ് താൻ നൽകിയത്?
അന്നൊരു കൈ തന്നു, പത്ത് വർഷം കഴിഞ്ഞ ഒരു കൈ തന്നു, രണ്ടു വർഷം കഴിഞ്ഞ ഒരു കാല് തന്നു, അങ്ങനാവും തന്നേ. How did he give?
എങ്ങനെയാണ് അന്ന് അവളെ എനിക്ക് തന്നത്?
He gave his complete daughter to me in that covenant.
അന്ന് ആ ഉടമ്പടിയുടെ ദിവസത്തിൽ മകളെ പൂർണ്ണമായിട്ട് എനിക്ക് ഏൽപ്പിച്ചു തന്നു.
And I made that vow.
അന്ന് ഞാൻ ആ ഉപസംബന്ധം ചെയ്തപ്പോൾ,
not to my half wife but to the complete wife.
ഞാൻ എന്റെ പകുതി ഭാര്യയായ സ്ത്രീയുമായിട്ടല്ല ഉടമ്പടി ചെയ്തത്, മറിച്ച് പൂർണ്ണമായിട്ടുള്ള ഭാര്യയുമായിട്ടാണ്.
So God has not given Holy Spirit a little here, little there, little later on installed. No, it's not like that.
അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ആ നിലയിൽ ഗഡുക്കളായിട്ട് അല്ലെങ്കിൽ കുറച്ചെ കുറച്ചെ ലഭിക്കുന്ന ഒന്നല്ല.
Another example, I go to a post office.
ഞാൻ ഒരു പോസ്റ്റ് ഓഫീസിലേക്ക് പോകുന്ന ഒരു ഉദാഹരണം എടുക്കുക.
I go to register a letter.
ഒരു എഴുത്ത് രജിസ്റ്റർ ചെയ്യാനായിട്ട് പോയി.
He weighs in the weighing machine.
അത് താൻ ആ വെയിങ് മെഷീനിൽ അത് തൂക്കി നോക്കി അതിന്റെ ഭാരം.
And he says, you have to paste 40 rupees stamp.
അതിനുശേഷം പറയും 40 രൂപയുടെ സ്റ്റാമ്പ് ഇതിൽ ഒട്ടിക്കണം.
And I do that.
ഞാൻ അത് ചെയ്യും.
And he takes the seal and he takes like this.
അതിനുശേഷം ആ പോസ്റ്റ് ഓഫീസിലെ സീൽ എടുത്തിട്ട് അതിന്റെ മേളിൽ സീൽ ചെയ്യും. ഞാൻ പിന്നെ അവിടെ നിൽക്കുക.
സാറേ, ആ എഴുത്ത് അങ്ങ് പോകുമോ? And I ask him, will that go?
അത് ആ എഴുത്ത് പോകുമോ എന്ന് ഞാൻ ചോദിച്ചാൽ,
what did I do now? He says, what did I do now?
ഞാൻ അദ്ദേഹം ചോദിക്കും, ഞാൻ എന്താ ഇപ്പൊ ചെയ്തത്?
I have put the seal.
ഞാൻ ഇപ്പോൾ ഒരു മുദ്ര ഇട്ടു.
It means it will go to the destination.
അതിന്റെ അർത്ഥം അവിടെ എഴുതിയിരിക്കുന്ന ആ വിലാസത്തിലേക്ക് ആ എഴുത്ത് പോകുമെന്നുള്ളതാ.
I go a little far.
ഞാൻ ഇച്ചിരി അങ്ങോട്ട് മാറിയ ശേഷം
again I come back.
ഞാൻ പിന്നെ തിരിച്ചു വന്നു.
സാറേ, അത് പോകുമോ? I don't do that.
ഞാൻ അത് ചെയ്യുകയില്ല.
The formality has been done. It will go. It is sealed.
അത് ആ സീൽ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് അതിന്റെ ആ അഡ്രസ്സിലേക്ക് അത് പോകുമെന്നുള്ളതാണ് എന്റെ അർത്ഥം.
God is such a magnificent God who does not create confusion.
ആശയക്കുഴപ്പം ഉണ്ടാകാത്ത നല്ലവനായ വലിയവനായ ദൈവമാണ് നമ്മുടെ ദൈവം.
So that is the baptism of the Holy Spirit.
അതാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത്.
So when that has happened in our lives on so and so day in when we heard the gospel,
നാം സുവിശേഷം കേട്ട് വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടപ്പോൾ ആ പ്രത്യേക ദിവസത്തിൽ അന്ന് സംഭവിച്ചപ്പോൾ,
now there is a question.
ഇപ്പൊ പിന്നെ ഒരു ചോദ്യം.
Let's turn to Ephesians chapter 5 verse 18.
എഫേസ്യരുടെ അഞ്ചാം അധ്യായത്തിന്റെ 18 വാക്യം നമുക്ക് വായിക്കാം.
Yeah, now this is where we are lacking.
ഇവിടെയാണ് നാം കുറവുള്ളവരായിട്ടിരിക്കുന്നത്.
Do not be drunk with wine in which is dissipation, but be filled with the Spirit.
വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി തീരണം.
The brothers are so satisfied with the sealing of the Spirit.
നാം ബ്രദറുകാരായിട്ടുള്ള വിശ്വാസികൾ ആത്മാവിന്റെ മുദ്രയിൽ വളരെയധികം സന്തോഷിച്ച് ആശ്വസിച്ചിരിക്കുന്നവരാണ്.
And we are so happy and contented.
നാം അതിൽ വളരെ സംതൃപ്തരാണ്.
We should be.
അങ്ങനെ ആയിരിക്കണം.
But there is another command in the Bible for people like us.
നമ്മളെ പോലുള്ളവർക്കുള്ള വേറെ ഒരു കൽപ്പന വേദപുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്.
In a daily walk and in my relationship with the Lord, I'm commanded to be filled with the Spirit.
എന്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ കർത്താവുമായിട്ട് ചേർന്ന് നടക്കുമ്പോൾ ആത്മാവിനാൽ നിറയപ്പെടണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുക.
That is where we have very less teaching in our assembly.
നമ്മുടെ സഭാ വിഭാഗങ്ങളിൽ ഏറ്റവും കുറവ് പഠിപ്പിക്കലുള്ളത് ഈ വിഷയത്തിലാണ്.
Another topic is there.
വേറൊരു വിഷയമുണ്ട്.
കൊടുക്കുന്ന കാര്യത്തിൽ പഠിപ്പിക്കത്തില്ല.
കൊടുക്കുന്ന
but I am telling the fact that we don't teach in these two areas.
ഈ രണ്ട് മേഖലകളിൽ ഉള്ള പഠിപ്പിക്കലുകൾ നമ്മുടെ സഭയിൽ കുറവാണ്.
Why don't we teach about the filling of the Spirit? I need filling of the Spirit. Let me tell you.
എന്തുകൊണ്ട് ആത്മാവ് നിറയുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് നാം പഠിപ്പിക്കുന്നില്ല?
And the Bible commands us.
വേദപുസ്തകം നമ്മോട് ആജ്ഞാപിക്കുകയാണ്, കൽപ്പിക്കുകയാണ്.
But be filled with the Spirit.
എന്നാൽ ഇവിടെ പറയുന്നത് ആത്മാവ് നിറയണം എന്നുള്ള ഒരു കൽപ്പനയായിട്ടാണ്.
Chapter 4 and verse 30.
നാലാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിലേക്ക് വരിക.
And do not grieve the Holy Spirit of God.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്.
So that means if I am not being filled with the Spirit, I am automatically grieving the Spirit.
അതിന്റെ അർത്ഥം, ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാത്ത ഒരു അവസ്ഥ എനിക്കുണ്ടെങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവനാണ് എന്നുള്ളതാണ്.
Filling with the Spirit is a conscious, continuous process in my relationship with the Lord Jesus Christ.
Atmavinal nirayuga ennu parayunnathu kartavaya Yesu Christumayittulla ente bendathil valare bodhyathodum thirichariyodum koodi thudarmanamayi nadakkunna oru karyamaanu.
another confusion that we have is
where rashay kulpa nammada madhyathil
feeling of the spirit means some ecstatic emotional utterance and feeling
ee aatmaavinal nirayapadumbol vaigarikamayittulla chila prakadanangal undagum ennulada.
Now when we go to the Greek language,
naam Greek bhashayilekku pogumbol
feeling means to be controlled,
ee nirayuga ennulladile artham niyandrikkapiduga ennulada.
That means my whole spiritual personality is controlled by being filled with the spirit.
Njan parishuddhaatmaavinal nirayumbol ende aatmeeyamaya vyaktithvam parishuddhaatmaavinal niyandrikkapedunu ennaanu ende artham.
Okay, example, what did Christ do when he was filled with the spirit?
Udaharanamayitta karthaavaya yesu christu parishuddhaatmaavinal nirajappol endaanu cheythathu?
In his temptation by the Satan in Matthew chapter 4,
na mathayi suvisesham 4th adhyayathil nammude karthaavine pishaju parishikkappol
the first verse says he was led by the spirit.
Avade aadyam vaayikkunna than aatmaavinal naikkappettappol,
that means he was being led, filled by the spirit.
അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിനാൽ താൻ നിറയപ്പെട്ടു എന്നുള്ളതാണ്.
Now what happened when he was filled with the spirit?
പരിശുദ്ധാത്മാവിനാൽ താൻ നിറയപ്പെട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്?
What happened?
എന്താണ് അവിടെ സംഭവിച്ചത്?
He spoke the word of God.
ദൈവത്തിന്റെ വചനം താൻ സംസാരിച്ചു.
What happened in the early church?
എന്താണ് ആദിമ സഭയിൽ സംഭവിച്ചത്?
When the apostles and disciples were filled with the spirit, they spoke the word boldly.
അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ അവർ ധൈര്യം പൂണ്ട് കർത്താവിന്റെ വചനം പ്രസംഗിച്ചു.
So when we are being filled with the spirit, today we don't have to speak in tongues because it has ceased.
നാം ഇന്ന് പരിശുദ്ധാത്മാവിനാൽ നിറയുമ്പോൾ അന്യഭാഷയിൽ സംസാരിക്കല കാരണം അത് നിന്നുപോയി.
Are we filled with the spirit?
Naam aatmaavinal nirayappettavaraano?
When we are filled with the spirit, let's turn to Colossians now.
കൊലോസിലേക്ക് പോകാം. അവിടെ ആത്മാവ് നിറയുമ്പോൾ സംഭവിക്കുന്ന കാര്യത്തെ
ചാപ്റ്റർ 3 വേഴ്സ് 16,
മൂന്നാം അധ്യായത്തിന്റെ 16th വാക്യം.
What is the first thing that is written in verse 16?
എന്താണ് 16th വാക്യത്തിൽ ആദ്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്?
Let the word of Christ dwell in you richly.
മലയാളത്തിൽ അത് അവസാനമായി എഴുതിയിരിക്കുന്നത് ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടി നിങ്ങളിൽ വസിക്കട്ടെ.
Okay, so now connect Ephesians 5:18 and with Colossians 3:16. You have to connect these two.
എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യവും കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യവും തമ്മിലൊന്ന് ബന്ധിപ്പിക്കുക.
Now when we are filled with the word,
നാം ദൈവവചനത്താൽ നിറഞ്ഞു കഴിയുമ്പോൾ
വാട്ട് വിൽ ബി ദ റിസൾട്ട്?
എന്തായിരിക്കും അതിന്റെ അനന്തരഫലം?
ദിസ് ഈസ് ഇൻട്രസ്റ്റിംഗ് നൗ.
ഇത് വളരെ രസകരമായ കാര്യമാണ്.
ഗലാത്യർ 5:25, ദാറ്റ് ഈസ് ദ റിസൾട്ട് നൗ.
ഗലാത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം, അതാണ് അതിന്റെ ഫലം.
ഇഫ് വി ലിവ് ഇൻ ദ സ്പിരിറ്റ് വി ഓൾസോ വാക്ക് ഇൻ ദ spirit.
ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കും.
നൗ ഹൗ വിൽ ഐ വാക്ക്?
എങ്ങനെ ഞാൻ നടക്കും?
When the word is filled in my heart,
എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം നിറഞ്ഞു കഴിയും.
When the word will fill,
എപ്പോൾ ദൈവത്തിന്റെ വചനം എന്നിൽ നിറയപ്പെടും?
When I consciously walk with the Lord and I am being filled with the spirit,
ഞാൻ ബോധപൂർവം കർത്താവിനോട് കൂടെ ചേർന്ന് നടക്കുകയും ആത്മാവിനാൽ നിറയപ്പെടുകയും ചെയ്യുമ്പോൾ.
Now take 1 John 2:9.
1 യോഹന്നാൻ 2:9 ഒൻപതാം വാക്യം നമുക്ക് വായിക്കാം.
That is too good. Now you will read that and you will be excited. Chapter 2 verse 6. Okay, now the word abide is there and the walk is there.
അവിടെ വസിക്കുക നടക്കുക എന്നുള്ള രണ്ട് പദങ്ങളും ഉണ്ട്.
വാട്ട് ഇസ് ദ മീനിങ് ഓഫ് അബൈഡിംഗ് ഇൻ ഹിം?
എന്താണ് അവനിൽ വസിക്കുക എന്ന് പറയുന്നത്?
ഇറ്റ് ഈസ് ടു ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്.
ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെടുക എന്നുള്ളതാണ്.
വെൻ ഐ ആം ബീയിങ് ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ഐ വാക്ക്.
ഞാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ നടക്കും.
ആൻഡ് വാട്ട് വിൽ ബി ദ റിസൾട്ട്? ഐ വിൽ വാക്ക് ജസ്റ്റ് ആസ് ഹീ വാക്ക്.
ഞാൻ അവൻ നടന്നതുപോലെ നടക്കുവാൻ കഴിയും, നടക്കും എന്നുള്ളതാണ് അതിന്റെ ഫലം.
ദ വേൾഡ് ഈസ് സ്റ്റിൽ ലുക്കിംഗ് ഫോർ പീപ്പിൾ ഹു കൻ വാക്ക് ലൈക് ക്രൈസ്റ്റ്.
ഇന്നും ലോകം ക്രിസ്തു നടന്നതുപോലെ നടക്കുന്നവരെ നോക്കിക്കൊണ്ടിരിക്കുക.
ദ വേൾഡ് ഈസ് സ്റ്റിൽ യേണിംഗ് ഇഫ് ദേർ ഈസ് സംബഡി ഹു ക്ലെയിംസ് ടു ബി ഡിസൈപ്പിൾ ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ടു സീ ഇഫ് ദേർ ഈസ് സംബഡി ഹു വിൽ വാക്ക് ലൈക്ക് അവർ.
കർത്താവായ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെന്ന് അവകാശപ്പെടുന്നവരായിട്ടുള്ള ആരെങ്കിലും കർത്താവ് നടന്നതുപോലെ നടക്കുന്നുണ്ടോ എന്ന് വളരെ ആകാംക്ഷയോടുകൂടി ലോകം നോക്കിക്കൊണ്ടിരിക്കുക.
When we walk like him,
നാം അവനെ പോലെ നടക്കുമ്പോൾ,
then Galatians 5:22-23 will be done.
ഗലാത്യലേഖനം 5-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ നമ്മളിൽ അന്വർത്ഥമായി.
ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് വിൽ ബി അൺലീഷ്ഡ് ത്രൂ മൈ ലൈഫ്.
എന്റെ ജീവിതത്തിൽ കൂടി ആത്മാവിന്റെ ഫലം പുറത്തേക്ക് വരുവാനായിട്ട്.
ദാറ്റ് മീൻസ് ടു പ്രൊഡ്യൂസ് ദ ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ്,
അതിന്റെ അർത്ഥം ആത്മാവിന്റെ ഫലം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ,
ഐ ഹാവ് ടു ഗോ ത്രൂ എ ലോങ് പ്രോസസ്.
അതൊരു വളരെയധികം ദൈർഘ്യമുള്ള ഒരു പ്രക്രിയയിൽ കൂടി ഞാൻ കടന്നു പോകണമെന്നുള്ളതാണ്.
ഓക്കെ, ഐ ആം ഗോയിങ് ടു മേക്ക് എ സ്റ്റേറ്റ്മെന്റ് നൗ, ലിസൺ കാർഫുള്ളി.
ഞാൻ ഒരു പ്രസ്താവന നടത്തുവാൻ പോവുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കണം.
ഇഫ് വി ആർ നോട്ട് ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്, വി ആർ ഫിൽഡ് വിത്ത് something else.
നാം ആത്മാവിനാൽ നിറയപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം വേറെ എന്തിനോ എന്തോന്നിനാൽ നാം നിറയപ്പെട്ടു എന്നുള്ളതാണ്.
Example.
ഉദാഹരണം.
This glass is half empty.
ഈ ഗ്ലാസിന്റെ പകുതി മാത്രമേ നിറഞ്ഞിട്ടുള്ളൂ, പകുതി ഭാഗം ശൂന്യമാണ്.
Half is filled with water.
ഇതിന്റെ പകുതി ഭാഗം വെള്ളം കൊണ്ട് നിറയപ്പെട്ടിരിക്കുകയാണ്.
Now with what the remaining half is filled?
ബാക്കി വേറെ എന്തുകൊണ്ടാണ് ഇതിന്റെ ബാക്കി ഭാഗം നിറഞ്ഞിരിക്കുന്നത്?
Air, that's the right answer. It is not filled with emptiness, no.
അതെ, ശൂന്യത കൊണ്ട് നിറയപ്പെട്ടിരിക്കുകയല്ല.
The remaining is water, true.
അതിന്റെ ബാക്കി ഭാഗം വെള്ളമായി നിറഞ്ഞിരിക്കുകയാണ്.
The remaining that is empty, it is not empty, it is filled with air.
അതിന്റെ ബാക്കി ഭാഗം വായു കൊണ്ട് നിറഞ്ഞിരിക്കുക.
If we are not filled with the Holy Spirit,
നാം പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നില്ലെങ്കിൽ,
then we are filled with something else.
നാം അതിന്റെ അർത്ഥം വേറെ എന്തൊന്നിനാൽ നിറയപ്പെട്ടു എന്നുള്ളതാണ്.
Second statement.
രണ്ടാമത്തെ പ്രസ്താവന.
Our reaction to any situation determines what we are filled with.
നാം എന്തൊന്നിനാൽ നിറയപ്പെട്ടു എന്നുള്ളതിന്റെ പ്രതിഫലനമാണ് നാം ഒരു സാഹചര്യത്തോടെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത്.
Our reaction to any situation will determine whether we are filled with the Spirit or not filled with the Spirit.
നമ്മുടെ നമുക്കുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നാം ആത്മാവിനാൽ നിറയപ്പെട്ടുവോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്.
If I'm not filled with the Spirit, I'm filled with anger.
ഞാൻ ആത്മാവിനാൽ നിറയപ്പെട്ടില്ല എങ്കിൽ കോപത്താൽ നിറയപ്പെട്ടവനായിരിക്കും.
I am not filled with the Spirit, that means I'm filled with jealousy.
ഞാൻ ആത്മാവിനാൽ നിറയപ്പെട്ടില്ലെങ്കിൽ അസൂയ കൊണ്ട് നിറയപ്പെട്ടവനായി.
If I'm not filled with the Spirit, I'm filled with lustful desire.
ഞാൻ ആത്മാവിനാൽ നിറയപ്പെട്ടില്ലെങ്കിൽ മോഹത്താൽ നിറയപ്പെട്ടവനായി.
If I'm not filled with the Spirit, I'm filled with the lust of the world.
ഈ ലോകത്തിന്റെ ആഗ്രഹത്താൽ നിറയപ്പെട്ടവനായി ഞാൻ ആത്മാവിനാൽ നിറയപ്പെട്ടില്ല എങ്കിൽ തീരും.
Please be careful.
നാം വളരെയധികം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്.
In any situation, a believer, how we react, that shows whether he's filled or not filled.
Naam ede sahiryathil aayirikkunu aa sahiryathilulla nammude pratikaranathil ninnum aa vyakti aathmaavinal nirayappettadano alliyo ennu theerumanikkuvan kazhiyum.
Example.
Udaharanam.
Satan provoked Christ in the temptation.
Aa kartav pishaji kartavine parikshayil koodi parikshikkey undayi.
Now what was the reaction of Christ?
Endayirunnu kartavinte pratikaranam?
How did he handle those temptations?
Enganeyanu kartava parikshakale nerittathu?
Because he was filled, word came out.
Than parishuddhaatmaavinal nirayappettathu kondu devavachanam thannil ninnu vannu.
Example.
Udaharanam.
Joseph.
Joseph,
when he was tempted,
tanikke pariksha nerittappol
how could he run?
Engane tanikke avade ninnu odi rakshapeduvan kazhinju?
If I was there, probably I would have stayed for a few seconds.
ഞാൻ ആയിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് അല്പസമയം നിന്നു പോകാൻ സാധ്യതയുണ്ടായിരുന്നു.
I'm such a dirty sinner.
ഞാൻ അതുപോലത്തെയുള്ള ഒരു പാപിയാണ്.
Worst of all.
എല്ലാവരെക്കാളും മോശമായ പാപി.
But how could Joseph run?
എങ്ങനെ യോസഫിന് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ കഴിഞ്ഞു?
Because the Spirit of God pushed him to leave that place.
അതിന്റെ കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ അവിടെ നിന്ന് തള്ളി ഓടി പോകാനായിട്ട്.
How could Abraham offer his only begotten son Isaac?
എങ്ങനെ അബ്രഹാമിന് തന്റെ ഏകജാതനായ പുത്രനായ ഇസാക്കിനെ യാഗമർപ്പിക്കുവാൻ കഴിഞ്ഞു?
The reaction of obedience of Abraham shows that he was filled with the Spirit of God.
അബ്രഹാമിന്റെ ആ അനുസരണത്തിന്റെ പ്രതികരണം ദൈവത്തിന്റെ ആത്മാവിനാൽ താൻ നിറയപ്പെട്ടു എന്ന് തെളിയിക്കുന്നതാണ്.
There are a lot of examples like this.
അങ്ങനെയുള്ള അനേക ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കുവാൻ കഴിയും.
Shadrach, Meshach and Abednego.
ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ഉദാഹരണങ്ങൾ എടുക്കാം.
When they were thrown into the fire.
അവർ അവരെ ആ അഗ്നി കുഴിയിലേക്ക് ഇട്ടപ്പോൾ.
What does their reaction tell us today?
എന്തായിരുന്നു അവരുടെ പ്രതികരണം?
Because they were filled with the Spirit, they had boldness.
അവർക്ക് ആത്മാവിനാൽ നിറയപ്പെട്ടതുകൊണ്ട് അസാധാരണമായ ധൈര്യം ലഭിച്ചു.
Today no we be people I am a coward.
ഇന്ന പല സന്ദർഭങ്ങളിലും നാം ഓരോരുത്തരും ഭീരുക്കളായി തീരുകയാണ്.
Because we are not filled with the Spirit.
കാരണം നാം ആത്മാവിനാൽ നിറയപ്പെടുന്നില്ല എന്നുള്ളതാണ്.
Let me throw the challenge to you this night.
ഇന്ന് രാത്രി നിങ്ങളെ ഈ കാര്യത്തിൽ ഞാൻ വെല്ലുവിളിക്കട്ടെ.
Spiritual activity is not spirituality.
ആത്മീകത എന്ന് പറയുന്നത് ആത്മീകമായിട്ടുള്ള പ്രവർത്തനങ്ങളല്ല.
And Satan, he does not hinder in doing spiritual activity. Let me tell you that.
ആത്മീകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ നിന്നും സാത്താൻ ഒരിക്കലും നമ്മളെ തടസ്സപ്പെടുത്തത്തില്ല.
But he will stop being filled with the Spirit.
എന്നാൽ ആത്മാവിനാൽ നിറയപ്പെടുന്നതിൽ നിന്നും സാത്താൻ നമ്മളെ തടയും.
Because he knows what the first century church has done by being filled with the Spirit.
അതിന്റെ കാരണം ആത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ ഒന്നാം നൂറ്റാണ്ടിലെ സഭ എന്ത് ചെയ്തു എന്നുള്ളത് സാത്താൻ അറിയാം.
Today our church needs filling of the Spirit.
അതുകൊണ്ട് ഇന്ന് നമ്മുടെ സഭകൾക്ക് ആത്മാവിന്റെ നിറവ് ആവശ്യമാണ്.
Elders need the filling of the Spirit.
മൂപ്പന്മാർക്ക് ആത്മനിറവ് ആവശ്യമാണ്.
Evangelists they need the filling of the Spirit.
സുവിശേഷകന്മാർക്ക് ആത്മനിറവ് ആവശ്യമാണ്.
Wives they need the filling of the Spirit.
ഭാര്യമാർക്ക് ആത്മനിറവ് ആവശ്യമാണ്.
Husbands they need the filling of the Spirit.
ഭർത്താക്കന്മാർക്ക് ആത്മനിറവ് ആവശ്യമാണ്.
Born again children in the family they need the filling of the Spirit.
കുടുംബത്തിലെ രക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ആത്മനിറവ് ആവശ്യമാണ്.
In the family when the husband and wife when they are filled with the Spirit.
കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ ആത്മാവിനാൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ
when there is some kind of grinding and disagreement like this between husband and wife.
ജീവിതത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാകുമ്പോൾ
both of them if they are filled with the Spirit let me tell you disagreements can be converted into agreement.
അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ മധ്യത്തിൽ ഇരുവരും ആത്മാവിനാൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് ആ കാര്യത്തിൽ ഏക അഭിപ്രായം ഉണ്ടാകുവാൻ കഴിയും.
When the husband and wife they are filled with the Spirit
ആത്മാവിനാൽ ഭർത്താവും ഭാര്യയും നിറയപ്പെട്ട് കഴിയുമ്പോൾ
the fruit of the Spirit will be evident in the family.
ആ കുടുംബത്തിൽ ആത്മാവിന്റെ ഫലം വളരെ വ്യക്തമായിട്ട് കാണപ്പെടുവാനല്ലേ.
Children will be able to see the character of Christ in the father and the mother.
ആ കർത്താവിന്റെ സ്വഭാവം ആ മാതാപിതാക്കൾ കൂടി കുഞ്ഞുങ്ങൾക്ക് കാണുവാൻ കഴിയും.
What is our condition today?
എന്താണ് നമ്മുടെ അവസ്ഥ?
The other day I was studying this topic.
കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഭാഗം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ
I was going through lot of tussle because of some local assembly issues.
സ്ഥലം സഭയിലെ ചില പ്രശ്നത്താൽ എന്റെ മനസ്സിൽ വളരെയധികം ഭാരമുണ്ടായി.
I was crying in the night when I was sleeping.
ഞാൻ ഉറങ്ങിയപ്പോൾ രാത്രിയിൽ കരയുകയായിരുന്നു.
My wife said one thing.
എന്റെ ഭാര്യ എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു.
യു ആർ സ്റ്റഡിങ് ദീസ് ഡേയ്സ് ഫില്ലിംഗ് ഓഫ് ദ സ്പിരിറ്റ്.
ആത്മാവിനാൽ നിറയപ്പെടുന്നതിനെ കുറിച്ച് നീ ഈ നാളുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ.
Can I see some evidence of being filled with the Spirit in your life?
നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിനാൽ നിറയപ്പെട്ടതിന്റെ എന്തെങ്കിലും ഒരു തെളിവ് എനിക്ക് കാണുവാൻ കഴിയുമോ?
If only we had wives like that.
എനിക്ക് അതുപോലെയുള്ള ഭാര്യമാർ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ.
ബിക്കോസ് ലോക്കൽ അസംബ്ലി ടു പാസ്റ്റർ എ ലോക്കൽ അസംബ്ലി എസ്പെഷ്യലി ഫസ്റ്റ് ജനറേഷൻ ഇസ് നോട്ട് ഈസി.
ആദ്യ തലമുറയിൽപ്പെട്ട സഭകളെ മുമ്പോട്ട് നയിക്കുക എന്ന് പറയുന്നത് ഒരു ലഘുവായിട്ടുള്ള കാര്യമല്ല.
There are a lot of issues I will be sharing with you in the coming days.
അടുത്ത ദിവസങ്ങളിൽ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു.
I was getting into my room and I was banging the wall like this.
ഞാൻ എന്റെ റൂമിലെ ഭിത്തിയിലേക്ക് തിരിഞ്ഞ് ഭിത്തിയെ ഇടിക്കുവാനായിട്ട് തുടങ്ങി.
Lord, how to handle this situation?
ഈ ഒരു സാഹചര്യത്തെ കർത്താവേ എനിക്ക് എങ്ങനെ നേരിടുവാൻ കഴിയും?
Oh Lord, I need the filling of the Spirit.
കർത്താവേ എനിക്ക് ആത്മാവിന്റെ നിറവ് ആവശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു.
It is not easy. Let me tell you, it is not easy.
ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല.
Anybody struggling in family relationships here?
കുടുംബ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളാൽ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി.
I am a family educator and counselor.
ഞാൻ കുടുംബ ജീവിതത്തെ കുറിച്ച് കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്.
The only solution is
ഏക പരിഹാര മാർഗം എന്ന് പറയുന്നത്
ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഷുഡ് ഗെറ്റ് ബാക്ക് ടു ദ ലോർഡ് ഇൻ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഓൺ എ ഡെയിലി ബേസിസ്.
ഭാര്യയും ഭർത്താവും വ്യക്തിപരമായിട്ടുള്ള കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈനംദിന ജീവിതത്തിലേക്ക് തിരിഞ്ഞു വരിക എന്നുള്ളതാണ്.
ഇൻ ദാറ്റ് പ്രോസസ് ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്.
ആ പ്രക്രിയയിൽ നിങ്ങൾ ആത്മാവിനാൽ നിറയപ്പെടണം.
ദാറ്റ് ഈസ് ദ ഓൺലി സൊല്യൂഷൻ.
അതാണ് അതിനുള്ള ഏക പരിഹാരം.
ഫാമിലീസ് ആർ ബ്രേക്കിംഗ് ടുഡേ.
ഇന്ന് കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്.
ആൻഡ് ഐ എം എ കൌൺസിലർ ഫോർ ദ ലാസ്റ്റ് മെനി മെനി ഇയേഴ്സ്.
അനേക വർഷങ്ങളായിട്ട് ഞാൻ ഒരു കൌൺസിലറായിട്ട് പ്രവർത്തിക്കുകയാണ്.
ആൻഡ് കൌൺസിലിംഗ് ഹാസ് മെയ്ഡ് മീ ലൂസ് മൈ സ്ലീപ്പ്. ലെറ്റ് മീ ടെൽ യു ദാറ്റ്.
ഈ ഇങ്ങനെ കൌൺസിലിംഗ് ശുശ്രൂഷയിൽ ഏർപ്പെട്ടതുകൊണ്ട് എന്റെ ഉറക്കം തന്നെ നഷ്ടപ്പെടുവാനിടയായി.
ആൻഡ് ഓൾവേസ് ഐ യൂസ് ടു തിങ്ക് ലോർഡ് ദിസ് സിറ്റുവേഷൻ കുഡ് ഹാവ് ബീൻ അവോയ്ഡഡ്.
എന്റെ കർത്താവേ, പല സന്ദർഭങ്ങളിൽ ഞാൻ ഓർക്കാറുണ്ട് ഈ സാഹചര്യം അവർക്ക് ഒഴിവാക്കാമായിരുന്നു.
ഓ സിമ്പിൾ പ്രിക്കോഷൻസ് കുഡ് ഹാവ് ബീൻ അവോയ്ഡഡ്.
ആ ചെറിയ ചെറിയ മുൻകരുതലുകൾ എടുത്തിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്നു.
There are nights we have cried and cried, Lord, how to handle such situation.
കർത്താവേ, എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും, എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ഓർത്ത് രാത്രികളിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട്.
What is the solution?
എന്താണ് ഇതിനുള്ള പരിഹാരം?
Bible says be filled with the Spirit.
വേദപുസ്തകം പറയുന്നു ആത്മാവിനാൽ നിറയുക.
Intelligence will vanish before this filling of the Spirit. Let me tell you that.
ആത്മാവിന്റെ നിറവിന്റെ മുമ്പിൽ നമ്മുടെ ബുദ്ധിയും ജ്ഞാനവും ഒക്കെ മാറിപ്പോകും.
Experience will vanish when we are filled with the Spirit.
നാം ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ നമ്മുടെ അനുഭവങ്ങൾ അതിനെ വഴിമാറി കൊടുക്കും.
Worldly education and wisdom will vanish when we are filled with the Spirit.
നാം ഈ ലോകത്തിൽ നിന്ന് പ്രാപിക്കുന്ന ജ്ഞാനവും വിദ്യാഭ്യാസവും ആത്മാവിന്റെ നിറവിന്റെ മുമ്പിൽ മാറിപ്പോകും.
At that time what matters is my spirituality and my relationship with the Lord.
എന്റെ കർത്താവുമായിട്ടുള്ള എന്റെ ബന്ധവും എന്റെ ആത്മീയതയും മാത്രമാണ് എനിക്ക് കൈമുതലായിട്ടുള്ളത്.
ഇറ്റ് ഈസ് എ ലേണിംഗ് ആൻഡ് ഷെയറിംഗ് എക്സ്പീരിയൻസ് വിത്ത് അവർ ലോർഡ്.
കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർന്ന് പഠിക്കുകയും അവനോടുകൂടെ ചേർന്ന് ജീവിക്കുകയും ചെയ്യുന്നതാണ്.
എത്ര സൗഭാഗ്യം ഇല്ലാമു നിശ്ചയമാത്ര സന്തോഷം ക്രിസ്തു.
ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, ആമേൻ.
ഓരാത കണ്ണീരേ മന്നീരുള്ളോ, മന്നീരുള്ളോ, തീരാത സന്തോഷം ക്രിസ്തു വിലുണ്ടെന്ന. ഓരാത കണ്ണീരേ മന്നീരുള്ളോ, മന്നീരുള്ളോ, ആശ്രയമേശുവേ ഭാഗ്യവാന്യ, ഭാഗ്യവാന്യ, ആശ്വാസമെന്നിൽ തന്നദിന ഭാഗ്യവാന്യ, ഭാഗ്യവാന്യ.
നോ, വാട്ട് ഈസ് ദ പ്രൂഫ് ഇൻ ദ ബൈബിൾ ദാറ്റ് ഹോളി സ്പിരിറ്റ് ക്യാൻ ഹെൽപ് മീ ലിവ് ലൈക്ക് ദാറ്റ്?
അങ്ങനെ ജീവിക്കുവാൻ കഴിയും എന്നുള്ളതിന്, അല്ല അങ്ങ് ജീവിക്കുവാൻ കഴിയുന്നതിന് പരിശുദ്ധാത്മാവിനെ സഹായിക്കുമെന്നുള്ളതിനുള്ള തെളിവ് എന്താണ് വേദവസ്തുത്തിലുള്ളത്?
There are 10 proofs in the Bible that gives us assurance we can live like that.
അങ്ങനെ ജീവിക്കുവാൻ കഴിയും എന്നുള്ളതിന് നമുക്ക് 10 തെളിവുകൾ തിരുവചനത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്.
Now I'm going to say the reference and we're going to not take all of them.
എല്ലാ റഫറൻസസും എടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നാൽ അത് ഞാൻ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു.
John 14:17.
യോഹന്നാന്റെ സുവിശേഷം 14:7 വാക്യം. അവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് സത്യത്തിന്റെ ആത്മാവെന്ന് നാം വായിക്കുന്നു.
Why the truth is given?
എന്തുകൊണ്ടാണ് അവിടെ ആത്മാവിനെ നൽകിയിരിക്കുന്നത്?
So that we are not deceived.
നാം വഞ്ചിക്കപ്പെടാതിരിക്കേണ്ടതിന്.
Now there is a theological aspect of Holy Spirit.
അവിടെ ദൈവശാസ്ത്രപരമായിട്ടുള്ള ഒരു കാര്യം പരിശുദ്ധാത്മാവിനെ കുറിച്ച് കാണുവാൻ കഴിയുന്നു.
And now there is a practical aspect.
അതോടൊപ്പം തന്നെ പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യവും അതിനോട് ചേർന്ന് കാണുവാൻ കഴിയും.
What is the theology?
എന്താണ് അവിടെയുള്ള ഉപദേശ വിഷയം?
Holy Spirit is spirit of truth.
അത് പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവാണ് എന്നുള്ളതാണ്.
What is the practical application?
എന്താണ് അതിനോട് ചേർന്ന് നമുക്ക് ലഭിക്കുന്ന പ്രായോഗികമായിട്ടുള്ള പ്രബോധനം?
Holy Spirit of truth is given so that I may not be deceived.
ഈ സത്യത്തിന്റെ ആത്മാവിനെ എനിക്ക് തന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ വഞ്ചിക്കപ്പെടുവാൻ പാടില്ല.
Did you get that? Number 2,
രണ്ടാമതായിട്ട്
2 Corinthians 4:13.
രണ്ട് കൊരിന്ത്യ 4:13 വാക്യം.
ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത്,
വിശ്വാസത്തിന്റെ ആത്മാവ്.
സോ വൈ ഇറ്റ് ഈസ് ഗിവൻ ടു അസ്?
എന്തുകൊണ്ടാണ് നമുക്ക് നൽകിയിരിക്കുന്നത്?
സോ ദാറ്റ് വി ആർ നോട്ട് ഡിസ്കറേജ്ഡ് ഡ്യൂറിംഗ് ട്രബിൾഡ് ടൈം.
നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും സന്ദർഭങ്ങളിൽ നാം അധൈര്യപ്പെട്ടു പോകാതിരിക്കേണ്ടതിന്.
ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത്,
അത് വിശ്വാസത്തിന്റെ ആത്മാവാണ്.
Hebrews 10:29.
എബ്രായ ലേഖനം 10:29 വാക്യം.
ഓ, ഐ ലൈക്ക് ദാറ്റ്. ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ഗ്രേസ്,
അത് കൃപയുടെ ആത്മാവെന്നാണ് അവിടെ.
So that we are not dissatisfied in our life.
നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി ഇല്ലാതെ ജീവിക്കാതിരിക്കേണ്ടതിന്.
One of the problems in today's environment is we are not contented people.
നാം ഇന്ന് തൃപ്തിയുള്ളവരല്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രശ്നം.
In the book of Acts we read in chapter 5 and the early church did not lack anything.
പ്രവർത്തന പുസ്തകം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ആദിമ സഭയിൽ ഒന്നിനും ഒരു കുറവില്ലായിരുന്നു.
ഐ തിങ്ക് ഇറ്റ് ചാപ്റ്റർ 4, ദ ലേറ്റർ പാർട്ട്.
4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത്
ദേ ഡിഡ് നോട്ട് ലാക്ക് എനിതിങ്,
അവർക്കൊന്നിനും ഒരു കുറവുമില്ലായിരുന്നു.
ടുഡേ വി ഹാവ് എവറിഥിങ് എന്നിൽ വി ലാക്ക് ഇറ്റ്.
ഇന്ന് നമുക്ക് എല്ലാം ഉണ്ട്, എന്നാലും നമുക്ക് എല്ലാം ആവശ്യമാണ്.
എപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, കർത്താവെ മതി നിർത്തു തന്നത്? Have we ever said like that?
നാം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
Oh God, you have given me so much, please stop, give it to him, give it to her.
കർത്താവെ, നീ എനിക്ക് ഇത്രത്തോളം തന്നു, എനിക്ക് മതി, ഇനിയും ആ ആൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഇന്നാർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടോ?
I will teach you an economic principle here.
ഞാൻ ഒരു എക്കണോമിക് തത്വം നിങ്ങളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.
Yesterday I stopped 7 minutes earlier, so today I will take 10 minutes more. Okay. Because yesterday I did not see that law.
No problem.
Okay. In economics, J.N. Marshall has given a principle like this.
ഇക്കണോമിക്സിൽ ജെയിൻ മാർഷൽ ഇങ്ങനെ ഒരു തത്വം പറഞ്ഞിട്ടുണ്ട്.
നീഡ്, വാണ്ട് ആൻഡ് ഡിസയർ.
ആവശ്യം, നമ്മുടെ ആഗ്രഹം,
അല്ലല്ല അത്യാവശ്യങ്ങൾ, ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ.
അത്യാവശ്യങ്ങൾ, ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ.
നൗ വാട്ട് ആർ ദ നീഡ്?
എന്താണ് നമുക്കുള്ള ആവശ്യം?
food, shelter and clothing.
നമുക്ക് വേണ്ടത് ആഹാരം, വസ്ത്രം, പാർപ്പിടം.
We can add mobile also. Okay. No, this is our need.
ഇത് നമ്മുടെ ആവശ്യമാണ്.
What is our want?
എന്താണ് അത്യാവശ്യമായിട്ടുള്ളത്?
My children should get good education.
എന്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണം.
I should have a decent house, a house of 7 bedrooms. Okay. That is my want. We should have a decent house.
എനിക്ക് നല്ലൊരു ഭവനം വേണം. അതിന്റെ ഒരു അത്യാവശ്യമാണ്.
What is our desire?
എന്താണ് നമ്മുടെ ആഗ്രഹം?
Unlimited.
അതിന് യാതൊരു പരിധിയുമില്ല.
I'm not joking.
ഞാൻ തമാശ പറയുകയല്ല.
Now, what has Satan done today, you know?
എന്താണ് ഇന്ന് സാത്താൻ ചെയ്യുന്നതെന്ന് അറിയാമോ?
He has converted the desire into need.
ഇന്ന് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ ആവശ്യങ്ങളായിട്ട് മാറ്റിയിരിക്കുകയാണ്.
Is it correct?
അത് സത്യമല്ലേ?
I can manage with a Maruti car.
എനിക്ക് ഒരു മാരുതി കാറുമായിട്ട് മാനേജ് ചെയ്യാം.
But I have a desire of Toyota.
എനിക്ക് ഒരു ടൊയോട്ട കാർ വാങ്ങിക്കാനുള്ള ആഗ്രഹമുണ്ട്.
അതിനുവേണ്ടി പിന്നെ ഓട്ടമാണ്. I can manage.
എനിക്ക് 500,000 രൂപയുടെ ഒരു കാറും കൊണ്ട് മാനേജ് ചെയ്യാം.
ബട്ട്
എന്നാൽ
ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പല ടൊയോട്ടയുടെ മേലിൽ കണ്ണു വെക്കും. ആ ഓക്കെ, കീപ് ഓൺ ലുക്കിംഗ്. അച്ഛാ, ആ ടൊയോട്ട എന്തോ അല്ല. ആ നീയും നോട്ടം വെക്കാൻ പറയും. ഓക്കെ, നൗ ദ ഡിസയർ സ്റ്റാർട്സ് ഗ്രോയിങ് അപ്പ് ഇൻ അവർ മൈൻഡ് ആൻഡ് ഹാർട്ട്.
നമ്മുടെ ഈ ആഗ്രഹം നമ്മുടെ മനസ്സിൽ കൂടി ഇങ്ങനെ കടന്ന് കയറുകയാണ്.
ബിക്കോസ് ഓഫ് ഡിസ്കണ്ടെൻമെന്റ്
നമുക്ക് നമ്മുടെ അസംതൃപ്തി കൊണ്ടാണ് അത് ഉണ്ടാകുന്നത്.
Now, to have that Toyota,
ആ ടൊയോട്ട നാം വാങ്ങാനായിട്ട്
what will we do?
നാം എന്ത് ചെയ്യും?
The budget is not there.
നമുക്ക് അതിനുള്ള കാശില്ല.
Now, what do you should do? What should I do at that time?
ആ സമയത്ത് ഞാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്?
Lord, you have blessed me with this wonderful vehicle. This is enough.
കർത്താവേ, എനിക്ക് ഈ നല്ലൊരു വാഹനം തന്നു, എന്നെ അനുഗ്രഹിച്ച് എനിക്ക് അത് മതി.
When I was coming here, my wife said, buy some good shirts and go.
ഇങ്ങോട്ട് പോന്നപ്പം എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, നല്ല കുറെ ഷർട്ടൊക്കെ വാങ്ങിച്ചിട്ട് പോകാൻ പറഞ്ഞു.
ഐ കോൾഡ് ഹർ, ഐ സെഡ് കം ഹിയർ.
ഞാൻ അവളെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു.
ഐ ഓപ്പൺ മൈ വാർഡ്റോബ്.
ഞാൻ അലമാര തുറന്നിട്ട്
ഹൗ മെനി ഷർട്ട്സ് ആർ ദേർ,
എനിക്ക് എത്ര ഷർട്ട് ഉണ്ടെന്ന് ചോദിച്ചു.
1, 2, 3, 4, 5, 6. ഓക്കെ,
6 ഉടുപ്പുണ്ടെന്ന് പറഞ്ഞു.
ഐ സെഡ് ഇസ് ഇറ്റ് നോട്ട് എനഫ്?
ഇത് മതിയായതല്ലേ? ഇത് പോരായോ?
മതി, എന്നാലും സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോൾ ഇച്ചിരി ഒന്നോ. ഐ സെഡ് വാട്ട് ഈ ഹൂ കെയർ? ഐ ഡോണ്ട് കെയർ. ഐ ആം വെയറിംഗ് ദ സെയിം ഷർട്ട് ഐ വോർ യെസ്റ്റർഡേ. Now, sisters, സാരി തൂക്കാൻ അതിന്റെ വെയിറ്റും കൊണ്ട് അതെല്ലാം പൈപ്പ് എല്ലാം പൊട്ടിപ്പോവാ. സാരി വാങ്ങിക്കാൻ പിന്നെ ചപ്പലും വാങ്ങിക്കാൻ പോണം, അതിന്റെ കബോർഡ് വാങ്ങിക്കാൻ പോണം. എന്താ കർത്താവ്? Need. Satan is converting desire into our need.
നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇന്ന് ആവശ്യങ്ങളായിട്ട് സാത്താൻ മാറ്റിക്കൊണ്ടിരിക്കുക.
Now, spirit of grace, we need so that we are satisfied.
നമുക്ക് കൃപയുടെ ആത്മാവിനെ ദൈവം തന്നിരിക്കുന്നത് നാം തൃപ്തിയുള്ളവരായിട്ടിരിക്കുവാനായിട്ടാണ്.
നമ്പർ 4.
നാലാമതായിട്ട്
spirit of holiness.
വിശുദ്ധിയുടെ ആത്മാവ്.
Romans chapter 1 verse 4.
റോമാലേഖനം 1:4 നാലാം വാക്യം.
Oh, we need this so that we are not defiled in this world.
ഈ ലോകത്തിൽ നാം മലിനപ്പെട്ടു പോകാതിരിക്കേണ്ടതിനായിട്ട്.
Our children need this. They are not defiled in this world.
നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ആവശ്യമാണ്, കാരണം അവർ ഈ ലോകത്താൽ കളങ്കിതരായി തീരാതിരിക്കേണ്ടത്.
We all need this.
നമുക്കെല്ലാവർക്കും ഇത് ആവശ്യമാണ്.
നമ്പർ 5.
അഞ്ചാമതായിട്ട്
the spirit of wisdom.
ജ്ഞാനത്തിന്റെ ആത്മാവ്.
Ephesians 1:17.
എഫേസ്യരുടെ 1:17.
So that we are not confused.
നാം ആശയക്കുഴപ്പത്തിലാകാതിരിക്കേണ്ടതിന്.
നമ്പർ 6.
ആറാമതായിട്ട്
it is a spirit of power.
ശക്തിയുടെ ആത്മാവ്.
2 Timothy 1:7.
തിമോത്തിയോസിന്റെ 2 ലേഖനം 1:7.
So that we are not defeated.
നാം പരാജിതരായി തീരാതിരിക്കേണ്ടതിന്.
നമ്പർ 7.
ഏഴാമതായിട്ട്
it is a spirit of love.
സ്നേഹത്തിന്റെ ആത്മാവ്.
Again 2 Timothy 1:7.
തിമോത്തിയോസിന്റെ 2 ലേഖനം 1:7.
So that there may be harmony amongst ourselves.
നമ്മുടെ മധ്യത്തിൽ ആ സന്തോഷം ഉണ്ടാകേണ്ടതിന്, അല്ലെങ്കിൽ രമ്യത ഉണ്ടാകേണ്ടതിന്.
നമ്പർ 8.
എട്ടാമത്തേത്
he is the spirit of sound mind.
സുബോധത്തിന്റെ ആത്മാവ്.
Again 2 Timothy 1:7.
രണ്ടാമത്തെ 2 Timothy 1:7.
So that we are not disturbed.
നാം മനസ്സ് കലങ്ങിപ്പോകാതിരിക്കേണ്ടതിന്.
നമ്പർ 9.
ഒൻപതാമതായി
spirit of life.
ജീവന്റെ ആത്മാവ്.
Romans chapter 8:2.
റോമാലേഖനം 8:2.
Oh, there should be nothing that savors of death about us.
നമ്മെ കുറിച്ച് നമ്മുടെ മരണം നമ്മെ ഒരു നിലയിലും നമ്മളെ പരാജയപ്പെടുത്താതിരിക്കും.
The last one.
അവസാനമായിട്ട്
it is a
is the spirit of glory.
അത് അവൻ തേജസിന്റെ ആത്മാവാണ്, മഹത്വത്തിന്റെ ആത്മാവാണ്.
1 Peter 4:14.
ഒന്ന് പത്രോസ് 4:14.
So that we don't become dull.
നാം ഈ ലോകത്തിൽ മാന്യമുള്ളവരായി മന്ദതയുള്ളവരായി തീരാതിരിക്കേണ്ടതിന്.
Now, Bible is such a wonderful book.
വേദപുസ്തകം ഇത്ര മനോഹരമായ ഒരു പുസ്തകമാണ്.
The doctrine and the theology on one side.
ഉപദേശവും ദൈവശാസ്ത്രവും ഒരു ഭാഗത്ത്.
The practice on the one side.
പ്രായോഗികമായിട്ടുള്ള തലം അതിന്റെ മറുഭാഗം.
It is a matter of how you and I we are going to use it.
അത് എങ്ങനെ ഞാനും നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം.
If we are going to do this, use the spirit, Holy Spirit in this manner.
ഈ നിലയിൽ പരിശുദ്ധാത്മാവിനെ നാം ഉപയോഗിക്കുന്നുവെങ്കിൽ
what would be your assemblies be like?
നമ്മുടെ സഭാ കൂടിയവരൊക്കെ എന്തായി തീരും?
What singing we will have?
നമുക്ക് ഏത് തരത്തിലുള്ള ഒരു പാട്ടുകൾ നമ്മുടെ പാട്ടുകൾ പാടുവാൻ കഴിയും?
Oh, we will have wonderful, powerful, spiritful preaching there.
വളരെ ആത്മാവിനാൽ നിറയപ്പെട്ട ശക്തിയോടുകൂടിയുള്ള ദൈവവചന ശുശ്രൂഷ നമുക്ക് കിട്ടും.
The power from inside will flow outside to the world.
ഉള്ളിലുള്ള ശക്തി പുറത്തേക്ക് വരുവാനും ലോകത്തിന് കാണുവാനും കഴിയും.
The world will ask, who are you?
നീ ആരാണ് എന്ന് ലോകം ചോദിക്കുവാൻ
കഴിയും. That time by being filled with the spirit we will speak the gospel of the Lord Jesus Christ.
കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ആത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ കഴിഞ്ഞു.
Let's pray for the filling of the spirit.
ആത്മാവിന്റെ നിറവിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
Let's not become dull.
നാം മന്ദതയുള്ളവരായിട്ട് തീരാതിരിക്കാം.
I repeat the statement.
ഞാൻ ആ പ്രസ്താവന വീണ്ടും ആവർത്തിക്കട്ടെ.
If we are not filled with the spirit, we are filled with something else.
നാം ആത്മാവിനാൽ നിറയപ്പെട്ടിട്ടില്ല എങ്കിൽ മറ്റെന്തോന്നിനാൽ നാം നിറയപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം.
You know what you are filled with when you are not filled with the spirit.
നാം ആത്മാവിനാൽ നിറയപ്പെടാത്ത അവസരത്തിൽ എന്തിനാലാണ് നാം നിറയപ്പെട്ടത് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം.
I know about myself when I am not filled with what I am filled with.
ഞാൻ ആത്മാവിനാൽ നിറയപ്പെടാത്തപ്പോൾ എന്തിനാൽ നിറയപ്പെട്ടു എന്നുള്ളത് എനിക്കറിയാം.
At times it is unbelief, let me tell you that.
ചില സന്ദർഭങ്ങളിൽ അത് അവിശ്വാസത്താലായിരിക്കും ഞാൻ നിറയപ്പെടുന്നത്.
That is sin.
അതൊരു പാപമാണ്.
And all these characteristics were seen in our Lord Jesus Christ.
ഈ ഗുണവിശേഷണങ്ങൾ ഒക്കെ തന്നെ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിൽ കാണുവാൻ കഴിയും.
He showed all these characteristics while he was on this earth.
ഈ ലോകത്തിൽ കർത്താവ് ജീവിച്ചപ്പോൾ ഈ ഗുണവിശേഷണങ്ങൾ ഒക്കെ താൻ കാണിക്കുകയുണ്ടായി.
So now we come back to Acts chapter 2 now.
പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായത്തിലേക്ക് മടങ്ങി വരിക.
I just taken only 4 verses.
നാല് വാക്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തുള്ളൂ.
And then we see the crowd's response from verse 5 onwards.
അവിടെയുള്ള പുരുഷാരത്തിന്റെ പ്രതികരണമാണ് അഞ്ചാം വാക്യം മുതൽ നാം കാണുന്നത്.
Okay, what happened at that time?
അവിടെ എന്താണ് സംഭവിച്ചത്?
They say in verse 7, look, are not all these who speak Galileans?
എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു, ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ?
No, interestingly, from verse 9,
ഒൻപതാം വാക്യം മുതൽ
the languages that was spoken, it is mentioned there.
അവിടെ സംസാരിക്കപ്പെട്ട ഭാഷകളെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
It is a long list.
അതൊരു വലിയൊരു ലിസ്റ്റാണ്.
And then verse 12.
അതിനുശേഷം 12-ാം വാക്യം എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു, ഇതെന്തായിരിക്കും എന്ന് തമ്മിൽ പറഞ്ഞു.
Oh, what could this mean?
ഇത് എന്തായിരിക്കും?
Always remember, when God works,
എപ്പോഴും ഓർക്കുക, കർത്താവ് ദൈവം പ്രവർത്തിക്കുമ്പോൾ
there are two groups who come up.
രണ്ട് കൂട്ടത്തിലുള്ളവർ ഉണ്ടാകുവാനിടയായിരിക്കും.
വൺ ഗ്രൂപ്പ് ഹു വിൽ അക്സെപ്റ്റ് ഹിം,
ഒരു കൂട്ടം കർത്താവിനെ അംഗീകരിക്കുന്നവരും.
ദ അനദർ ഗ്രൂപ്പ് ഹു വിൽ നോട്ട് അക്സെപ്റ്റ് ഹിം,
കർത്താവിനെ അംഗീകരിക്കാത്തവരായിട്ടുള്ള വേറൊരു കൂട്ടവും.
നോ ടുഡേ ഓൾസോ ദിസ് ഇസ് ദേർ,
ഇന്നും ഈ രണ്ട് തരത്തിലുള്ളവരുണ്ട്.
സോ വൺ ഗ്രൂപ്പ് ആസ്ക്, വാട്ട് എവർ കുഡ് ദിസ് മീൻ,
ഇതിന്റെ അർത്ഥം എന്തായിരിക്കും എന്ന് ഒരു കൂട്ടർ ചോദിക്കുന്നു.
ആൻഡ് വേഴ്സ് 13, വാട്ട് ഡിഡ് അദർ ഗ്രൂപ്പ് സേ,
എന്താണ് മറുകൂട്ടർ പറഞ്ഞത്? 13-ാം വാക്യം,
ദേ ആർ ഫുൾ ഓഫ് ന്യൂ വൈൻ,
ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പറഞ്ഞു.
നൗ ദാറ്റ് എൻഡ്സ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ചാപ്റ്റർ 2.
ഈ രണ്ടാം അധ്യായത്തിന്റെ ഒന്നാമത്തെ ഘട്ടം അവിടെ അവസാനിക്കുകയാണ്.
ആൻഡ് ദെൻ വി ആർ ഗോയിങ് ടു സീ ഇൻ ദ കമ്മിങ് ക്ലാസസ് ദ ഗ്രേറ്റ് സെർമൻ ഓഫ് പീറ്റർ.
ആ പത്രോസിന്റെ ആ വലിയ പ്രസംഗത്തെ കുറിച്ചാണ് അടുത്ത ക്ലാസ്സുകളിൽ നാം കാണുവാൻ പോകുന്നത്.
ഇറ്റ് ഈസ് എ വെരി എക്സോസ്റ്റീവ് ചാപ്റ്റർ.
അത് വളരെയധികം വിസ്തൃതമായിട്ടുള്ള ഒരു ഭാഗമാണ്, ഒരു അധ്യായമാണ്.
നൗ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ആൻഡ് യു നോ ഹൗ ദി പെന്തക്കോസ്റ്റ്, ഓൺ ദി ഡേ ഓഫ് പെന്തക്കോസ്റ്റ് ദി ഹോളി സ്പിരിറ്റ് ഹാഡ് ഫുള്ളി കം.
എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ആ പെന്തക്കോസ്റ്റ് നാളിൽ പൂർണ്ണമായി വന്നത് എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
ആൻഡ് ദി ഏർലി ചർച്ച് ബീയിങ് ഫിൽഡ് വിത്ത് ദി സ്പിരിറ്റ്, ദേ ടേൺഡ് ദി വേൾഡ് അപ്സൈഡ് ഡൗൺ.
ആ ഒന്നാം നൂറ്റാണ്ടിലെ സഭ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ ലോകത്തെ കീഴ്മേൽ മറിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു.
You know, one thing that I always like about this being filled of the in the spirit is,
ഈ ആത്മാവിനാൽ നിറയപ്പെടുന്ന കാര്യത്തെ കുറിച്ച് ഉള്ള ഒരു കാര്യം എനിക്ക് എപ്പോഴും താല്പര്യമായിട്ടുള്ളത്,
I have seen with my eyes and through experience,
എന്റെ അനുഭവത്തിൽ കൂടിയും എന്റെ സ്വന്തം കണ്ണിൽ കൂടിയും ഞാൻ കണ്ടിട്ടുള്ളത്,
in the local assembly,
സ്ഥലം സഭകളിൽ,
those who are not very educated and knowledgeable from the point of view of the world,
ലോകത്തിന്റെ ദൃഷ്ടിയിൽ വലിയ വിദ്യാഭ്യാസമുള്ളവരും ജ്ഞാനമുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ളവർ,
but when they speak inside the assembly by being filled with the spirit,
ആത്മാവിനാൽ നിറയപ്പെട്ട ശേഷം സഭകളിൽ സംസാരിക്കുമ്പോൾ,
the way they preach the word and expound and divide the word, amazing.
ദൈവത്തിന്റെ വചനം അവർ സംസാരിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും കേൾക്കുമ്പോൾ അതിശയം തോന്നും.
That means,
അതിന്റെ അർത്ഥം,
my intelligence and experience and wisdom of the world, it does not count there.
എനിക്കുള്ള ജ്ഞാനവും ലോകത്തിന്റെ വിവരവും ഒന്നും ഈ ദൈവവചനത്തിന് മുമ്പാകെ ഒന്നുമില്ല.
It is the spirit's work, let me tell you.
അത് ആത്മാവിന്റെ പ്രവർത്തനമാണ്.
I appreciate those men.
അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
Our forefathers in Kerala were like that.
നമ്മുടെ കേരളത്തിലുള്ള ആദിമ പിതാക്കന്മാർ അങ്ങനെയായിരുന്നു.
Am I true?
അങ്ങനെയല്ലേ?
What education they had?
അവർക്ക് എന്ത് വിദ്യാഭ്യാസമായിരുന്നു ഉണ്ടായിരുന്നത്?
But one thing.
എന്നാൽ അവർക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു.
They were filled with the spirit. They wrote songs, they sang songs, they wrote books and preached the word.
അവർ ആത്മാവിനാൽ നിറയപ്പെട്ടപ്പോൾ സുവിശേഷം അറിയിക്കുകയും പാട്ടുകൾ എഴുതുകയും പാട്ടുകൾ പാടുകയും കർത്താവിന് വേണ്ടി ജീവിക്കുകയും ചെയ്തു.
They paid the price for faith.
അവർ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്തവരാണ്.
My grandfather paid the price for his faith.
എന്റെ വലിയപ്പച്ചൻ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്തവരാണ്.
He was from a Jacobite background.
അദ്ദേഹം ഒരു യാക്കോബായ പശ്ചാത്തലത്തിൽ നിന്ന് വന്നതാണ്.
We are all sitting here because of our forefathers.
നാം ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് ലഭിച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് വന്നിട്ടുണ്ട്.
They were men and women of conviction.
അവർ ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ അല്ലെങ്കിൽ ആ ദൃഢവിശ്വാസത്താൽ നിറഞ്ഞിട്ടുള്ള പുരുഷന്മാരും സൗരസൗരമാരായിരുന്നു.
When they used to utter word and speak from the word in the assemblies,
അവർ സഭകളിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ,
oh, the church was edified.
ആ സ്ഥലം സഭയിൽ ആത്മീയ വർധന ഉണ്ടാകുമായിരുന്നു.
May God help us to practice this and pray, Lord, I am being filled with something else in my life.
നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, ഞാൻ എന്റെ ജീവിതത്തിൽ മറ്റു ചിലതിനാൽ നിറയപ്പെട്ടിരിക്കുക.
For years I'm struggling.
അനേക വർഷങ്ങളായി ഞാൻ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക.
That is affecting my family life.
എന്റെ കുടുംബജീവിതത്തെ അത് ബാധിച്ചുകൊണ്ടിരിക്കുക.
Today,
ഇന്ന്
I want to take it out.
ഇന്ന് അത് വെളിയിലെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
With thy help.
അവിടുത്തെ സഹായത്താൽ.
And I want to be filled with the spirit.
ആത്മാവിനാൽ എനിക്ക് നിറയപ്പെടുവാനായിട്ട് ആഗ്രഹമുണ്ട്.
In that filling,
ഇന്ന് ആ ആത്മാവിനാൽ നിറയപ്പെടുമ്പോൾ,
I want to love my wife more.
എന്റെ ഭാര്യയെ കൂടുതലായി സ്നേഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I want to love my husband more.
എന്റെ ഭർത്താവിനെ കൂടുതലായി സ്നേഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
I want to love my children more.
എന്റെ കുഞ്ഞുങ്ങളെ കൂടുതലായി സ്നേഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
In that filling,
ആ ആത്മനിറവിനാൽ,
I want to walk with thee.
അങ്ങയോടൊപ്പം ചേർന്ന് നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
And I want to serve you.
എനിക്ക് നിന്നെ സേവിക്കണം.
Praise God.
ദൈവനാമം മഹത്വപ്പെടുവാനായി.